മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. അതിന് ഞങ്ങൾ സാക്ഷികളാകുന്നു. അവന്റെ നാമത്തിലെ വിശ്വാസത്താൽ അവന്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്നു. ഇവൻ ബലം പ്രാപിപ്പാൻ കാരണമായി തീർന്നു. അവൻ മുഖാന്തരമുള്ള വിശ്വാസം ഇവന് നിങ്ങൾ എല്ലാവരും കാണുകയും ഈ ആരോഗ്യം തരുവാൻ ഹേതുവായി തീർന്നു. സഹോദരന്മാരെ, നിങ്ങളുടെ പ്രമാണികളെ പോലെ നിങ്ങളും അറിയായ്മ കൊണ്ട് പ്രവർത്തിച്ചു എന്ന് ഞാൻ അറിയുന്നു. ദൈവമോ തന്റെ ക്രിസ്തു കഷ്ടമനുഭവിക്കും എന്ന് സകല പ്രവാചകന്മാരും മുഖാന്തരം മുന്നറിയിച്ചു. ഇങ്ങനെ നിവർത്തിച്ചു ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുകയും എന്നാൽ കർത്താവിന്റെ സമൂഹത്ത് നിന്നും ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്കും മുന്നേമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും. ദൈവം ലോകാരംഭം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളിച്ചെയ്തതൊക്കെയും യഥാസ്ഥാനത്താകുന്ന കാലം വരുമ്പോളും സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു. ദൈവമായ കർത്താവ് നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്നും എന്നെ പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരും. അവൻ നിങ്ങളോട് സംസാരിക്കുന്ന സകലത്തിലും നിങ്ങൾ അവന്റെ വാക്ക് കേൾക്കണം. ആ പ്രവാചകന്റെ വാക്ക് കേൾക്കാത്ത ഏവരും ജനത്തിന്റെ ഇടയിൽ നിന്ന് ഛേദിക്കപ്പെടും എന്ന് മോശ പറഞ്ഞുവല്ലോ. അതുമല്ല, ദാവി ശമുവേൽ ആദ്യമായി സംസാരിച്ച പ്രവാചകന്മാരൊക്കെയും ഈ കാലത്തെ കുറിച്ച് പ്രസ്താവിച്ചു. ഭൂമിയിലെ സകല വംശങ്ങളും അവന്റെ സന്തതിയിൽ അനുഗ്രഹിക്കപ്പെടും എന്ന് ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്ത നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത നിയമത്തിന്റെയും പ്രവാചകന്മാരുടെയും മക്കൾ നിങ്ങൾ തന്നെ. നിങ്ങൾക്ക് ആദ്യമേ ദൈവം തന്റെ ദാസനായ യേശുവിനെ എഴുന്നേൽപ്പിച്ച് ഓരോരുത്തരെ അവനവന്റെ അകൃത്യങ്ങളിൽ നിന്ന് തിരിക്കുന്നതിനാൽ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് അവനെ അയച്ചിരിക്കുന്നു. അവർ ജനത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പുരോഹിതന്മാരും ദേവാലയത്തിലെ പടനായകന്മാരും സാധുക്കരും അവരുടെ നേരെ വന്നു. അവർ ജനത്തെ ഉപദേശിക്കാലും മരിച്ചവരിൽ നിന്നുള്ള പുനരുദ്ധാനത്തെ യേശുവിന്റെ ദൃഷ്ടാന്തസ്ഥാനം അറിയിക്കാലും നീരസപ്പെട്ട് അവരെ പിടിച്ചു തിരിയുന്നേരം ആകൊണ്ട് പിറ്റേനാൾ വരെ കാവലാക്കി. എന്നാൽ വചനം കേട്ടവരിൽ പലരും വിശ്വസിച്ച് പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000-ത്തോളമായി. പിറ്റന്നാൾ അവരുടെ പ്രമാണികളും മൂപ്പന്മാരും ശാസ്ത്രിമാരും യെരുശലേമിൽ ഒന്നിച്ചുകൂടി. മഹാപുരോഹിതനായ ഹന്നാവും കയ്യാഫാവും യോഹന്നാനും അലക്സാന്തരും മഹാപുരോഹിത വംശത്തിലുള്ളവരൊക്കെയും ഉണ്ടായിരുന്നു. ഇവർ അവരെ നടുവിൽ നിർത്തി, ഏത് ശക്തി കൊണ്ടോ ഏത് നാമത്തിലോ നിങ്ങൾ ഇത് ചെയ്ത് എന്ന് ചോദിച്ചു. പത്രോസ് പരിശുദ്ധാത്മ നിറഞ്ഞവനായി അവരോട് പറഞ്ഞത്, ജനത്തിന്റെ പ്രമാണികളും മൂപ്പന്മാരുമായുള്ളവരെ, ഈ ബലഹീന മനുഷ്യനുണ്ടായ ഉപകാരം നിമിത്തം ഇവൻ എന്തൊന്നിനാൽ സൗഖ്യമായി എന്ന് ഞങ്ങളെ ഇന്ന് വിസ്തരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായി നസറായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു എന്ന് നിങ്ങൾ എല്ലാവരും ഇസ്രായേൽ ജനമൊക്കെയും അറിഞ്ഞുകൊള്ളുവീൻ. വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് തള്ളിക്കളഞ്ഞിട്ട് കോളിൽ മുലക്കല്ലായി തീർന്ന കല്ല്, ഇവൻ തന്നെ. ഒരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്ത ഒരു സാമാന്യമായ മനുഷ്യരെന്ന് ഗ്രഹിക്കാലും ആശ്ചര്യപ്പെട്ടു. അവർ യേശുവിനോടുകൂടെ ആയിരുന്നവർ എന്നും അറിഞ്ഞു. സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ അവരോടുകൂടെ നിൽക്കുന്നത് കണ്ടതുകൊണ്ട് അവർക്ക് എതിർപറവാൻ വകയില്ലായിരുന്നു. അവരോട് ന്യായവാസംഘത്തിൽ നിന്നും പുറത്തു പോകുവാൻ കൽപ്പിച്ചിട്ട് അവർ തമ്മിൽ ആലോചിച്ചു, ഈ മനുഷ്യരെ എന്ത് ചെയ്യണ്ടു? പ്രത്യക്ഷമായ ഒരു അടയാളം അവർ ചെയ്തിരിക്കുന്നുവെന്ന് യെരുശലേമിൽ പാർക്കുന്ന എല്ലാവർക്കും പ്രസിദ്ധമല്ലോ. നിഷേധിപ്പാൻ നമുക്ക് കഴിയില്ല, എങ്കിലും അത് ജനത്തിൽ അധികം പരക്കാതിരിപ്പാൻ അവർ യാതൊരു മനുഷ്യനോടും ഈ നാമത്തിൽ ഇനി സംസാരിക്കരുതെന്ന് നാം അവരെ തർജ്ജനം ചെയ്യണം എന്ന് പറഞ്ഞു. പിന്നെ അവരെ വിളിച്ചിട്ട് യേശുവിന്റെ നാമത്തിൽ അശേഷം സംസാരിക്കരുത്, ഉപദേശിക്കുകയും അരുത് എന്ന് കൽപ്പിച്ചു. അതിന് പത്രോസും യോഹന്നാനും ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്ന ദൈവത്തിന്റെ മുമ്പാകെ ന്യായമോ എന്ന് വിധിപ്പേൻ. ഞങ്ങൾക്കോ ഞങ്ങൾ കണ്ടും കേട്ടുമിരിക്കുന്ന പ്രസവിക്കാതിരിക്കാൻ കഴിയുന്നതല്ല എന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ ഈ സംഭവിച്ച കാര്യം കൊണ്ട് എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തുകയാൽ അവരെ ശിക്ഷിക്കുന്നതിന് ജനനിമിത്തം വഴിയൊന്നും കാണായികൊണ്ടും അവർ പിന്നെയും തർജ്ജനം ചെയ്ത് അവരെ വിട്ടയച്ചു.
ഈ അത്ഭുതത്താൽ സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ 40 അടിയും വയസ്സുള്ളവനായിരുന്നു. വിട്ടയച്ച ശേഷം അവർ കൂട്ടിയാളികളുടെ അടുക്കൽ ചെന്ന് മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും തങ്ങളോട് പറഞ്ഞത് എല്ലാം അറിയിച്ചു. അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ചു പറഞ്ഞത്, ആകാശവും ഭൂമിയും സമുദ്രവും അയലുള്ള സകലം ഉണ്ടാക്കിയ നാഥനെ, ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യക്തമായി നിരൂപിക്കുന്നതും എന്ത്? ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധിപതികൾ കർത്താവിന് വിരോധമായും അവന്റെ അഭിഷിക്തന് വിരോധമായും ഒന്ന് ചൂടുകയും ചെയ്തിരിക്കുന്നു എന്ന് നിന്റെ ദാസനായ ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവിനായി ചെയ്തവനെ, നീ അഭിഷേകം ചെയ്ത് യേശു എന്ന നിന്റെ പരിശുദ്ധ ദാസന് വിരോധമായി ഹെരോദാവും പൊന്തിയോസ് പിലാത്തോസും ജാതികളെ സഹജനവുമായി ഈ നഗരത്തിൽ ഒന്നിച്ച് കൂടി സംഭവിക്കണം എന്ന് നിന്റെ കൈയും നിന്റെ ആലോചനയും മുന്നീ വെച്ചതൊക്കെയും ചെയ്തിരിക്കുന്നത് സത്യം. ഇപ്പോഴോ കർത്താവ് അവരുടെ ഭീഷണികളെ നോക്കണമേ, സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുകയെന്നാലും നിന്റെ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ദൈവത്തോടും കൂടെ പ്രസ്താവിക്കുവാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. വിശ്വസ്തരുടെ കൂട്ടം ഏകാഗ്ര ഹൃദയം ഏക മനസ്സും ഉള്ളവരായിരുന്നു. തനിക്കുള്ളത് ഒന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല. സകലവും അവർ പൊതുവായിരുന്നു. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിന്റെ പുനരുത്ഥാനത്തിനും സാക്ഷ്യം പറഞ്ഞു വന്നു. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. മുട്ടുള്ളവൻ ആരും അവരിൽ ഉണ്ടായിരുന്നില്ല. നിലങ്ങളുടെയോ വീടുകളുടെയോ ഉടമസ്ഥരായവരൊക്കെയും അവയെ വിത്ത് വില കൊടുക്കുന്നു പസ്തോലം സ്വലമാടെ കാൽക്കൽ വയ്ക്കും. പിന്നെ ഓരോരുത്തരും അവനവന്റെ ആവശ്യം പോലെ വിഭാഗിച്ചു കൊടുക്കും. പ്രബോധനപുത്രൻ എന്നർത്ഥമുള്ള ബർണബാസ് എന്ന അപ്പോസ്തോലൻ എന്ന അപ്പോസ്തോലന്മാർ മറുപേർ വിളിച്ച കുപ്രസ്ദീപക്കാരനായ ജോസഫ് എന്നൊരു ലീവിയൻ തനിക്കുണ്ടായിരുന്ന നിലമിത്തി പണം കൊണ്ട് അപ്പോസ്തോലന്മാരുടെ കാൽക്കൽ വെച്ചു. എന്നാൽ അനന്യാസ് എന്ന പേരുള്ള ഒരു പുരുഷൻ തന്റെ ഭാര്യയായ സഫീരയോടുകൂടെ ഒരു നിലമിറ്റ് ഭാര്യയുടെ അറിവോടെ വെയിൽ കൂടെ കുറെ എടുത്തു വെച്ച് ഒരംശം കൊണ്ടുവന്ന അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. അപ്പോൾ പത്രോസ് അനന്യാസിനോട്, അനന്യാസയെ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? അത് വിൽക്കും മുമ്പേ നിന്റേതായിരുന്നല്ലോ. വിറ്റശേഷവും നിന്റെ കൈവശമല്ല നീവോ? ഇക്കാര്യത്തിന് നീ മനസ്സ് വെച്ചെന്ത്? മനുഷ്യോടല്ല ദൈവത്തോട് നീ വ്യാജം കാണിച്ചു എന്ന് പറഞ്ഞു. ഈ വാക്ക് കേട്ടിട്ട് അനന്യാസ് വീണ് പ്രാണനെ വിട്ടു. ഇത് കേട്ടവർ എല്ലാവർക്കും മഹാഭയമുണ്ടായി. പാലിക്കാർ എഴുന്നേറ്റ് അവനെ ശീലപൊതിഞ്ഞ് പുറത്തു കൊണ്ടുപോയി കുഴിച്ചിട്ടു. ഏകദേശം 3 മണിനേരം കഴിഞ്ഞപ്പോൾ അവന്റെ ഭാര്യ സംഭവിച്ചതൊന്നും അറിയാതെ അകത്ത് വന്നു. പത്രോസ് അവളോട്, ഇത്രയ്ക്കോ നിങ്ങൾ നിലമിറ്റത്? പറകാ എന്ന് പറഞ്ഞു. അതെ, ഇത്രയ്ക്ക് തന്നെയെന്ന് അവൾ പറഞ്ഞു. പത്രോസ് അവളോട്, കർത്താവിന്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ നിങ്ങൾ തമ്മിലൊത്തതെന്ത്? ഇതാ നിന്റെ ഭർത്താവിനെ കുഴിച്ചിട്ടവരുടെ കാവി വാതിക്കലുണ്ട്. അവർ നിന്നെയും പുറത്തു കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. ഉടനെ അവൾ അവന്റെ കാൽക്കൽ വീണ് പ്രാണനെ വിട്ടു. വല്യക്കാരകത്ത് വന്ന് അവൾ മരിച്ചുവെന്ന് കണ്ടു പുറത്തു കൊണ്ടുപോയി ഭർത്താവിന്റെ അരികെ കുഴിച്ചിട്ടു. സർവ്വസഭയിൽ കേട്ടവർക്കും എല്ലാവർക്കും മഹാഭയമുണ്ടായി. അപ്പോസ്തലന്മാരുടെ ഇടയിൽ പല അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നു. അവർ എല്ലാവരും ഏക മനസ്സോടെ ശലോമോന്റെ മണ്ഡപത്തിൽ കൂടി വരികയും പതിവായിരുന്നു. മറ്റുള്ളവരിൽ ആരും അവരോട് ചേരുവാൻ തുനിഞ്ഞില്ല. ജനമോ അവരെ പുഴുത്തി പോന്നു. മേൽക്കുമേൽ അനവധി പുരുഷന്മാരും സ്ത്രീകളും കർത്താവിൽ വിശ്വസിച്ചു ചേർന്നു വന്നു. രോഗികളെ പുറത്തു കൊണ്ടുവന്നു. പത്രോസ് കടന്നു പോകുമ്പോൾ അവന്റെ നിഴലെങ്കിലും അവരിൽ പലരുടെയും മേൽ വീഴേണ്ടതിന് വീടുകളിൽ പെരുപ്പിന്മേലും കിടക്കമേലും കിടക്കും. അതുകൂടാതെ എരിച്ചിലേവിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്നും പുരുഷാരം വന്നുകൂടി രോഗികളെയും അശുദ്ധാത്മാക്കൾ ബാധിച്ചവരെയും കൊണ്ടുവരികയും അവരെല്ലാവരും സൗഖ്യം പ്രാപിക്കുകയും ചെയ്യും. പിന്നെ മഹാപുരോഹിതരും സാധുക്കിയരുടെ മതക്കാരായ അവന്റെ പക്ഷക്കാരൊക്കെയും അസൂയ നിറഞ്ഞെഴുന്നേറ്റ് അപ്പോസ്തോലന്മാരെ പിടിച്ച് പുതു തടവിലാക്കി. രാത്രി ലോകർത്താവിന്റെ ദൂതൻ കാരാഗ്രഹവാതിൽ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു. നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് ഈ ജീവന്റെ വചനം എല്ലാ ജനത്തോടും പ്രസ്താവിപ്പീനെന്ന് പറഞ്ഞു. അവർ കേട്ട് പുലർച്ചയ്ക്ക് ദേവാലയത്തിൽ ചെന്ന് ഉപദേശിച്ചു കൊണ്ടിരുന്നു. മഹാപുരോഹിതന്മാരും കൂടെയുള്ളവരും വന്ന് ന്യായവിധ സംഘത്തിനും ഇസ്രായേൽ മക്കളുടെ മൂപ്പന്മാരും എല്ലാവരും വിളിച്ചുകൂട്ടി അവരെ കൊണ്ടുവരാൻ തടുവിലേക്ക് ആളയച്ചു.
ശേവർ ചെന്നപ്പോൾ അവരെ കാരാഗ്രഹത്തിൽ കാണാതെ മടങ്ങി വന്നു. കാരാഗ്രഹം നല്ല സൂക്ഷ്മതയോടെ കൂട്ടിയിരിക്കുന്നതും കാവൽക്കാർ വാതിൽക്കൽ നിൽക്കുന്നതും ഞങ്ങൾ കണ്ടു. തുറന്നപ്പോൾ ലോകത്ത് ആരെയും കണ്ടില്ല എന്നറിയിച്ചു. ഈ വാക്ക് കേട്ടിട്ട് ദേവാലയത്തിലെ പഴനായകനും പുരോഹിതന്മാരും ഇതെന്തായി തീരുമെന്നവരെ കുറിച്ച് ചഞ്ചലിച്ചപ്പോൾ ഒരു തന്മന്നു, നിങ്ങൾ തടവിലാക്കിയ പുരുഷന്മാർ ദേവാലയത്തിൽ നിന്നുകൊണ്ട് ജനത്തെ ഉപദേശിക്കുന്നതെന്ന് ബോധിപ്പിച്ചു. പടനായകൻ ചേവരുമായി ചെന്ന് ജനം കല്ലെറിയുമെന്ന് ഭയപ്പെടുകയാൽ ബലാത്കാരം ചെയ്യാതെ അവരെ കൂട്ടിക്കൊണ്ടുവന്നു. അങ്ങനെ അവരെ കൊണ്ടുവന്ന് ന്യായാധിപ സംഘത്തിന്റെ മുമ്പാകെ നിർത്തി മഹാപുരോഹിതൻ അവരോട് ഈ നാമത്തിൽ ഉപദേശിക്കരുതെന്ന് ഞങ്ങൾ നിങ്ങളോട് അമർച്ചയായി കൽപ്പിച്ചുവല്ലോ. നിങ്ങളോ യെരുശലേമിനെ നിങ്ങളുടെ ഉപദേശം കൊണ്ട് നിറച്ചിരിക്കുന്നു. ആ മനുഷ്യന്റെ രക്തം ഞങ്ങളുടെ മേൽ വരുത്തുവാൻ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് പത്രോസ്, ശേഷാപോസ്തലന്മാരും മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു. നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരായ ദൈവം ഉയർത്തിച്ചു. ഇസ്രായേലിന് മാനസാന്തരവും പാപമോചനവും നൽകുവാൻ ദൈവം അവനെ പ്രഭുവായും രക്ഷിതാവുമായി തന്റെ ബലം കയ്യാൽ ഉയർത്തിയിരിക്കുന്നു. ഈ വസ്തുതയ്ക്ക് ഞങ്ങളും ദൈവം തന്നെ അനുസരിക്കുന്നവർക്കും നൽകിയ പരിശുദ്ധാത്മാവും സാക്ഷികളാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അവർ കോപപരസരായി അവരെ ഒടുക്കിക്കളവാൻ ഭാവിച്ചു. അപ്പോൾ സർവജനത്തിനും ബഹുമാന്യമുള്ള ധർമ്മോപദേശവാസ ഗമാലിയേൽ എന്നൊരു പരീശനായ സംഘത്തിൽ എഴുന്നേറ്റ് അവരെ കുറെ നേരം പുറത്താക്കുവാൻ കൽപ്പിച്ചു. പിന്നെ അവൻ അവരോട്, ഇസ്രായേൽ പുരുഷന്മാരെ, ഈ മനുഷ്യരുടെ കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുവാൻ പോകുന്നുവെന്ന് സൂചിച്ചുകൊള്ളുവീൻ. ഈ നാളുകൾക്ക് മുമ്പേ ജൂദാസ് എന്നവൻ എഴുന്നേറ്റു. താൻ മഹാൻ എന്ന് നടിച്ചു. ഏകദേശം 400 പുരുഷന്മാർ അവനോടുകൂടെ ചേർന്നുകൂടിയെങ്കിലും അവൻ നശിക്കുകയും അവനെ അനുസരിച്ചവർ എല്ലാവരും ചിന്നി ഒന്നുമില്ലാതാകുകയും ചെയ്തു. അവന്റെ ശേഷം ഗലീലക്കാരനായ യൂദ ചാർത്തലിന്റെ കാലത്ത് എഴുന്നേറ്റ് ജനത്തെ തന്റെ പക്ഷം ചേരുവാൻ വശീകരിച്ചു. അവനും നശിച്ചു. അവനെ അനുസരിച്ചവരൊക്കെയും ചിതറിപ്പോയി. ആകെയാൽ ഈ മനുഷ്യരെ വിട്ട് ഒഴിഞ്ഞുകൊള്ളീനെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ ആലോചനയോ പ്രവൃത്തിയോ മനുഷ്യനെന്ന് വരികിൽ അത് നശിച്ചു പോകും. ദൈവികമെങ്കിലോ നിങ്ങൾക്ക് അത് നശിപ്പാൻ കഴിയുകയില്ല. നിങ്ങൾ ദൈവത്തോട് പോരാടുന്നു എന്ന് വരുതല്ലോ എന്ന് പറഞ്ഞു. അവർ അവനെ അനുസരിച്ചു. അപ്പോസ്തലന്മാരെ വരുത്തി അടിപ്പിച്ചു. ഇനി യേശുവിന്റെ നാമത്തിൽ സംസാരിക്കരുതെന്ന് കൽപ്പിച്ച് അവരെ വിട്ടയച്ചു. തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ഞാനും സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു പോയി. പിന്നെ അവർ ദിനം പ്രതി ദേവാലയത്തിലും വീടുതോറും വിടാതെ ഉപദേശിക്കുകയും യേശുവിനെ ക്രിസ്തു എന്ന് സുവിശേഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അക്കാലത്ത് ശിഷ്യന്മാർ തിരികെ വരുമ്പോൾ തങ്ങളുടെ വിധവമാരെ ദിനം പ്രതിയായുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിച്ചു എന്ന് യവന ഭാഷക്കാർ അബ്രായ ഭാഷക്കാരുടെ നേരെ പിറകെടുത്തു. പന്തിരവർ ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി. ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ച് മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല. ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങൾ തന്നെ തിരഞ്ഞെടുത്തുകൊള്ളു. അവരെ ഈ വേലയ്ക്ക് ആക്കാം. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കുമെന്ന് പറഞ്ഞു. ഈ വാക്ക് കൂട്ടത്തിനൊക്കെയും ബോധ്യമായി. വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷനായ സ്തെഫാനോസ്, ഫിലിപ്പോസ്, പ്രൊഫേറാസ്, നിക്കോദമോ, തീമോൻ, ഫർമനാസ്, യഹൂദ മതാനുസാരിയായ അന്ത്യോക്യക്കാരൻ നിക്കോലാവോസ് എന്നിവരെ തെരഞ്ഞെടുത്തു. അപ്പോസ്തലന്മാരുടെ മുമ്പാകെ നിർത്തി അവർ പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ചു. ദൈവവചനം പരന്നു. യെരുശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി. പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായി തീർന്നു. അനന്തരം സ്തെഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. ലിബർത്തിനാർ എന്നുപേരുള്ള പള്ളിക്കാരിലും കുറേക്കാരനിലും അലക്സാന്ദ്രിയക്കാരിലും ഫിലിക്യാസ് എന്ന ദേശക്കാരിലും ചിലർ എഴുന്നേറ്റ് സ്തെഫാനോസിനോട് തർക്കിച്ചു. എന്നാൽ അവൻ സംസാരിച്ച ജ്ഞാനത്തോടും ആത്മാവും എടുത്തുനിൽപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ അവർ ചില പുരുഷന്മാരെ വശത്താക്കി, ഇവൻ മോശയ്ക്കും ദൈവത്തിനും വിരോധമായി ദൂഷണം പറയുന്നത് ഞങ്ങൾ കേട്ടു എന്ന് പറയിച്ചു. ജനത്തെ മൂപ്പന്മാരെയും ശാസ്ത്രിമാരെയും ഇളക്കി അവന്റെ നേരെ ചെന്ന് അവനെ പിടിച്ച് ന്യായാധിപ സംഘത്തിൽ കൊണ്ടുപോയി. കള്ളസാക്ഷികളെ നിർത്തി, ഈ മനുഷ്യൻ വിശുദ്ധ സ്ഥലത്തിലും
ന്യായപ്രമാണത്തിനും വിരോധമായി ഇടപെടാതെ സംസാരിച്ചു വരുന്നു. അവ നസ്രായനായ യേശു ഈ സ്ഥലം നശിപ്പിച്ച് മോശ നമുക്ക് ഏൽപ്പിച്ച മര്യാദകളെ മാറ്റിക്കളയും എന്ന് അവൻ പറയുന്നത് ഞങ്ങൾ കേട്ടു എന്ന് പറയിച്ചു. ന്യായാധിപ സംഘത്തിലിരുന്നവർ എല്ലാവരും അവനെ ഉറ്റുനോക്കി അവന്റെ മുഖത്ത് ദൈവമുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ കണ്ടു.
ഇത് ഉള്ളത് തന്നെയോ എന്ന് മഹാപുരോഹിതൻ ചോദിച്ചതിന് അവൻ പറഞ്ഞത് സഹോദരന്മാരും പിതാക്കന്മാരുമായുള്ള പുരുഷന്മാരെ കേൾപ്പിൻ. നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കുന്ന മെസപ്പൊത്താമ്യയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമയനായ ദൈവന് പ്രത്യക്ഷനായി നിന്റെ ദേശത്തെയും നിന്റെ ചാർച്ചക്കാരെയും ഇട്ട് ഞാൻ നിനക്ക് കാണിച്ചു തരുന്ന ദേശത്തേക്ക് ചെല്ലുക എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ കൽദായരുടെ ദേശം വിട്ട് ഹാരാനിൽ വന്ന് പാർത്തു. അവന്റെ അപ്പൻ മരിച്ച ശേഷം ദൈവം അവനെ അവിടെ നിന്നും ഇപ്പോൾ ഈ ദേശത്തിൽ കൊണ്ടുവന്ന് പാർപ്പിച്ചു. അവന് അതിനൊരു കാലടി നിലം പോലും അവകാശം കൊടുത്തില്ല. അവന് സന്തതിയിലായികേ അവനും അവന്റെ ശേഷം അവന്റെ സന്തതിക്കും അതിനെ കൈവശമാക്കി നൽകുമെന്ന് അവനോട് വാഗ്ദത്തം ചെയ്തു. അവന്റെ സന്തതി അന്യദേശത്തെ എന്ന് പാർക്കും. ആ ദേശക്കാരവരെ അടിമയായി 400 സംവത്സരം പീഡിപ്പിക്കുകയുമെന്ന് ദൈവം കൽപ്പിച്ചു. അവർ സേവിക്കുന്ന ജാതിയെ അവർ ന്യായം വിധിക്കും. അതിനുശേഷം അവർ പുറപ്പെട്ടു വന്ന് ഈ സ്ഥലത്ത് എന്നെ സേവിക്കുമെന്ന് ദൈവം അരുളി ചെയ്തു. പിന്നെ അവന് പരിച്ഛേദന എന്ന നിയമം കൊടുത്തു. അങ്ങനെ അവൻ ഇസഹാക്കിനെ ജനിപ്പിച്ചു. 8-ാം നാൾ പരിച്ഛേദന ചെയ്തു. ഇസഹാക്ക് യാക്കോബിനെയും യാക്കോബ് 12 ഗോത്രപിതാക്കന്മാരെയും ജനിപ്പിച്ചു. ഗോത്രപിതാക്കന്മാർ യോസഫിനോട് അസ്ഥിഭൂണ്ട് അവനെ മിസ്രൈമിലേക്ക് വിറ്റുകളഞ്ഞു. എന്നാൽ ദൈവനോട് കൂടെയിരുന്നു. സകല സങ്കടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ച് മിസ്രൈം രാജാവായ ഫറവോന്റെ മുമ്പാകെ അവന് കൃപയും ജ്ഞാനവും കൊടുത്തു. അവനെ മിസ്രൈമിനും തന്റെ സർവ്വഗൃഹത്തിനും അധിപതിയാക്കി വെച്ചു. മിസ്രൈം ദേശത്തിലും കനാനിലും എല്ലാ ക്ഷാമവും മഹാകഷ്ടവും വന്നാറേ. നമ്മുടെ പിതാക്കന്മാർക്ക് ആഹാരം കിട്ടാതെയായി. മിസ്രൈമിൽ ധാന്യം ഉണ്ടെന്ന് കേട്ടിട്ട് യാക്കോബ് നമ്മുടെ പിതാക്കന്മാരെ 1-ാം പ്രാവശ്യം അയച്ചു. 2-ാം പ്രാവശ്യം യോസഫ് തന്റെ സഹോദരന്മാരോട് തന്നെ താൻ അറിയിച്ചു. യോസഫിന്റെ വംശം ഫറവോനോട് വലുതായി വന്നു. യോസഫ് ആളയച്ചു. പിതാവായ യാക്കോബിനെയും കുടുംബത്തെയൊക്കെയും വരുത്തി. അവർക്കാകെ 75 പേരായിരുന്നു. യാക്കോബും ഇസ്രയേലിലേക്ക് പോയി. അവനും നമ്മുടെ പിതാക്കന്മാരും മരിച്ചു. അവരെ ശേഖേമിൽ കൊണ്ടുവന്ന് ശേഖേമിൽ എമ്മോരിന്റെ മക്കളോട് അബ്രഹാം വില കൊടുത്ത് വാങ്ങിയ കല്ലറയിൽ അടക്കം ചെയ്തു. ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്ത വാഗ്ദത്ത കാലം എടുത്തപ്പോൾ ജനം മിസ്രൈമിൽ വർദ്ധിച്ചു വരികെ ഒടുവിൽ യോസഫിനെ അറിയാത്ത രാജാവ് മിസ്രൈമിൽ വാണു. അവൻ നമ്മുടെ വംശത്തോട് ഉപായം പ്രയോഗിച്ചു. നമ്മുടെ പിതാക്കന്മാരെ പീഡിപ്പിച്ചു. അവരുടെ ശിശുക്കൾ ജീവനോടിരിക്കരുത് എന്ന് വെച്ച് അവരെ പുറത്തു പിടിവിച്ചു. ആ കാലത്ത് മോശ ജനിച്ചു. ദിവ്യസുന്ദരനായിരുന്നു. അവനെ 3 മാസം അപ്പന്റെ വീട്ടിൽ പോറ്റി പിന്നെ അവനെ പുറത്തിട്ടപ്പോൾ ഫറവോന്റെ മകൾ അവനെ എടുത്ത് തന്റെ മകനായി വളർത്തി. ദൈവമേ സ്തുതിക്ക് യോഗ്യമാകുന്നു. പറയ്ക്കുമോ?
പിതാവിനും പുത്രനും പരിശുദ്ധരോഹായിക്കും സ്തുതി. അത് മുതലേക്കും തന്നെയാ മീൻ തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. പിതാവിന്റെ തിരുനാമത്തിൽ ഒന്നുവനും പുരവാരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്ന ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്ത് വെസ്റ്റ് പദരാസനത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ ബുധനാഴ്ചയും നാം കൂടി വരാറുള്ള അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും ഹൃദസ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഒരു പ്രഭാതം കൂടെ ഈ ബുധനാഴ്ച ദിവസം സന്നിധിയിലായിരിക്കാൻ നമുക്ക് ആയുസ്സും ആരോഗ്യവും സ്വസ്ഥതയും തന്ന ദൈവത്തെ ഹൃദയപൂർവ്വം നമുക്ക് ആരാധിക്കുകയും നാം അർപ്പിക്കുന്ന ആരാധനകളും ആലാപനങ്ങളും അപേക്ഷകളും സന്നിധിയിൽ എത്തിച്ചേരുവാൻ തക്കവണ്ണം മനസ്സലിയണമേ എന്ന് ദൈവസന്നിധിയിൽ നന്നെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ ശുശ്രൂഷയ്ക്ക് തുടക്കം കുറിക്കുകയും ഇപ്പോൾ നേതൃത്വം നൽകുകയും ചെയ്യുന്ന പിതാക്കന്മാരെ വളരെ സ്നേഹ ആദരോടുകൂടി സ്മരിക്കുന്നു. അനുഗ്രഹീതമായ ശുശ്രൂഷയിൽ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന എല്ലാ വൈദികരെയും ഇന്ന് മാമനച്ചനും വിശിവരസച്ചൻ ഇന്ന് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നില്ല. പ്രിയപ്പെട്ട ഐസക് അച്ഛൻ, അതുപോലെ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ട ബിജോയി അച്ഛൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇതിന്റെ ഭാഗമാകുന്ന എല്ലാ ആരാധ്യ വൈദിക ശ്രേഷ്ഠതയും സ്നേഹാദരവോടുകൂടി ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. ഇന്നത്തെ ശുശ്രൂഷയിൽ നമുക്ക് ഏറ്റവും സന്തോഷമുള്ളത് നമ്മുടെ വൈദിക സെമിനാരി അധ്യാപകനും ഞങ്ങൾ വളരെ സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗുരു, സഭയുടെ വാനമ്പാടി എന്നുള്ള ഒരു നാമധേയത്തിൽ അറിയപ്പെടുന്ന ഡോക്ടർ എം ബി ജോർജനാണ്. തീർച്ചയായിട്ടും അച്ഛന്റെ സാന്നിധ്യം ഈ പ്രാർത്ഥനയിൽ നമുക്ക് വലിയൊരു അനുഗ്രഹവും സന്തോഷവുമാണ്. അച്ഛനറിയാത്തവരാരും തന്നെ ഇല്ല എന്ന് നമുക്കറിയാം. എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട ഡോക്ടർ എം ബി ജോർജനെ വളരെ സ്നേഹാദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. പെന്തിക്കോസ്തിക്ക് ശേഷമുള്ള ദിനങ്ങളിലേക്ക് നാം എത്തിച്ചേർന്നു. പെന്തിക്കോസ്തിയുടെ പരിശുദ്ധ ആരാധനയിൽ കൂടി ലഭ്യമായ ആത്മീക മത്സരം കൂടുതൽ പ്രോജ്വലിപ്പിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഈ കൂട്ടായ്മയൊക്കെ മുഖാന്തരമായിരിത്തീരട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രത്യാശിച്ചുകൊണ്ട് സുവിശേഷ ഗീതങ്ങളിലെ 245-ാമത്തെ ഗീതം, നമുക്ക് ഏറ്റവും പരിചയമുള്ള സ്വർഗീയ പിതാവെ നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ എന്നുള്ള ഗീതം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് ശുശ്രൂഷ ആരംഭിക്കാം. സ്വർഗീയ പിതാവെ നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാക്കണേ, നിൻഹിതം ചെയ്തോ നാം നിൻ സൂതനെ പോലെ, ഇന്നോ ഞാൻ വരുന്നേ നിൻഹിതം ചെയ്യുവാ. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാ, വന്നിടുന്നേ ഞാനിന്നു മോദമാ, എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനെ, നിന്റെ ഇഷ്ടമെന്നിൽ പൂർണ്ണമാക്കണേ. നന്മയും പൂർണ്ണ പ്രസാദവുമുള്ള നിൻഗീതമന്തെന്ന് ഞാൻ അറിയുവാ, ജന്മനം പുതുക്കി മാറിടുന്നു നിത്യം, നിന്യമാണെനിക്കി ലോകലാവണ്യം. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമാ, എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനെ, അങ്ങേ ഇഷ്ടമെന്നിൽ പൂർണ്ണമാക്കണേ. ഞാനവനുള്ളം കയ്യിലിരിക്കയാ, ആരുമില്ലെനിക്കു ദോഷം ചെയ്യുവാ. ഇന്നെനിക്കു വന്നു നേരിടുന്നതെല്ലാം സംഗീതമാണെന്നു ഞാനറിയുന്നു. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാ, വന്നിടുന്നേ ഞാനിന്നു മോദമാ, എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനെ, നിന്റെ ഇഷ്ടമെന്നിൽ പൂർണ്ണമാക്കണേ. എൻ തലയിലെ മൂടികളുമല്ല നിർണയമവനം നീ അറിയുന്നു, പൊന്നതിൽ നിലത്തു വീണിടേണമെങ്കിൽ ഉന്നതനറിഞ്ഞേ സാധ്യമായിടൂ. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു ബോധമാ, എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനെ, നിന്റെ ഇഷ്ടമെന്നിൽ പൂർണ്ണമാക്കണേ. യേശു ക്രിസ്തുവിൻ ശാരീരയാകത്ത ഉള്ള ഇഷ്ടത്തിൽ ഞാൻ ശുദ്ധനായിത്തീർന്നു, ദൈവ ഇഷ്ടം ചെയ്തു വാഗ്ദത്തം പ്രാപിപ്പ, പൂർണ്ണതാകിഷ്ണാത ഏകടെ പ്രിയ. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു ബോധമാ, എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനെ, അങ്ങേയിൽ പൂർണ്ണമാക്കണേ ആരുമറിയാത്ത ശ്രേഷ്ഠ ഭോജനം ഞാൻ പൂജിച്ചു നിത്യം ജീവിച്ചിടുന്നു എന്റെ രക്ഷകന്റെ ഇഷ്ടമെല്ലാം ചെയ്തു വേല വിജയ്ക്കുന്നതെന്റെ ആഹാരം എന്റെ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വീടുന്നേ ഞാനിന്നു മോദവാ എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ അങ്ങേ ഇഷ്ടമെങ്കിൽ പൂർണ്ണമാക്കണേ എന്റെ കഷ്ടങ്ങൾ ദൈവം തരുന്നതാ എന്റെ പ്രാണനെ ഞാൻ യാഗമാക്കുന്നു എന്നെ തകർത്തിടാൻ താതനിഷ്ടമെങ്കിൽ സംഹിതമെങ്കിൽ സമ്പൂർണമാകട്ടെ എന്റെ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു ബോധമായി എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാരൂഹായിക്കും സ്തുതി
അത് മുതലേക്കും തന്നെ ആമേൻ.
തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന പരവാനാദിയും തുമ്പ്ര പരിശുദ്ധൻ 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 ഒരുങ്ങളിൽ സ്തുതി
ദൈവമായർത്താവിന്റെ തിരുനാമത്തിൽ വന്നവന് പരിവാരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി
ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനിശുദ്ധനാകുന്നു
മരണമില്ലാത്തവനാകുന്നു
നീ പരിശുദ്ധനാകുന്നു
നീ പരിശുദ്ധനാകുന്നു
മരണമില്ലാത്തവനാകുന്നു
ഞങ്ങൾക്ക്
ദൈവമേ നീ പരിശുദ്ധനാകുന്നു പരിശുദ്ധനാകുന്നു
ഞങ്ങൾക്ക് വേണ്ടി
ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ
കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ
ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും
ചെയ്യണമേ
ദൈവമേ നിനക്ക് സ്തുതി
കർത്താവേ നിനക്ക് സ്തുതി
പാപികളാരുടെ കരുണ ചെയ്യുന്ന സ്വർഗസ്ഥനാ ഞങ്ങളുടെ പിതാവേ നിന്റെ
തിരുനാമത്തിൽ കടകളും പാപങ്ങളും ഞങ്ങളോട്
പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് നിനക്ക് സമാധാനം
കർത്താവിനോട് കൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു
പാപികളായ
ഞങ്ങൾക്ക് വേണ്ടി
എപ്പോഴും ഞങ്ങളുടെ
മണ്ണമേ
ബാർക്കുമോർ കർത്താവേ നിന്റെ ശ്രീഹന്മാരായ ശിമോൻ പീപ്പായും യോഹന്നാനും ഒരുമിച്ച് ഒൻപതാം മണി നേരത്തെ പ്രാർത്ഥനയ്ക്കായിട്ട് ദേവാലയത്തിലേക്ക് പോകുമ്പോൾ മാതാവിന്റെ ഉദരം മുതലേ പുടുത്തനായിരുന്ന മനുഷ്യനെ ദേവാലയത്തിൽ പോകുന്നവരോട് ധർമ്മം യാചിക്കുവാൻ വേണ്ടി ഷപ്പീറ എന്നുപേരുള്ള ദേവാലയവാതിൽക്കൽ എടുത്തുകൊണ്ടുവന്ന് വച്ചിരുന്നതിനെ അവർ കാണുകയും ഇതിന്റെ തിരുനാമത്തിൽ അവർ അതിനെ സുഖപ്പെടുത്തുകയും ചെയ്തുവല്ലോ. അവരുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് കോട്ടയായിരിക്കേണ്ടത് കർത്താവേ നിന്റെ ശിഷ്യന്മാരായ ശിമോൻ ഗീപ്പായെ പോലെയും യോഹന്നാനെ പോലെയും പ്രാർത്ഥനകൾക്ക് ദേവാലയത്തിൽ പോകുവാൻ ഞങ്ങൾ താല്പര്യമുള്ളവരായി തീരേണ്ടവേ. ദുർബലന്മാരും രോഗികളുമായിരിക്കുന്നവരോട് വിചാരിപ്പാനും കഴിവുള്ള അസഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുവാനും ഒരുക്കമുള്ള ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ ആത്മാവിൽ രോഗികളും മുടന്തരും ആയിരിക്കുന്നതിനാൽ മാർഷമോന്റെയും മാർ യോഹന്നാന്റെയും പ്രാർത്ഥനകൾ മൂലം ഞങ്ങളുടെ ആത്മരോഗങ്ങളെ സുഖപ്പെടുത്തണമേ. ഞങ്ങൾ നാമത്തിൽ മാത്രം ക്രിസ്ത്യാനികളായിരിക്കാതെ അങ്ങയുടെ ശിഷ്യന്മാരെ പോലെ അകമേയും പുറമേയും സാക്ഷാൽ ക്രിസ്ത്യാനികളായിരിക്കാൻ നീ ഞങ്ങൾക്ക് സഹായം നൽകണമേ. മുടന്തനായ യാചകൻ നിന്റെ ശിഷ്യന്മാരോട് ഭിക്ഷയാചിച്ചപ്പോൾ ഞങ്ങൾക്ക് പൊന്നും വെള്ളിയും ഇല്ലെന്നും ഞങ്ങളുടെ കൈവശമുള്ളത് തരാമെന്നും
നസറേത്തുകാരനായ യേശുവിന്റെ നാമത്തിൽ നീടുന്നേറ്റ് നടക്കുകയെന്നും പറഞ്ഞ് അവന്റെ കയ്യിൽ പിടിച്ചെഴുന്നേൽപ്പിക്കുകയും ഉടനെ അവൻ സുഖപ്പെടുകയും അവൻ ചാടിയെഴുന്നേറ്റ് നടന്ന് അവരുടെ കൂടെ ദേവാലയത്തിലേക്ക് പോയി ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തതുപോലെ കർത്താവേ അങ്ങയുടെ ശിഷ്യന്മാരെ അനുഗമിക്കുവാനും ലോകതനത്തിൽ ആശ്രയിക്കാതെ നിന്റെ ശക്തിയിൽ ആശ്രയിക്കുവാനും നിന്നിൽ നിന്ന് സകല അനുഗ്രഹങ്ങളും കൈക്കൊള്ളുവാനും അയോഗ്യതയോടെയെങ്കിലും ഞങ്ങൾ നിന്നിൽ നിന്ന് അനുഭവിക്കുന്ന സർവ സഹായങ്ങൾക്കും വേണ്ടി ഇടവിടാതെ നിന്നെ സ്തുതിച്ച് സ്തോത്രം ചെയ്യുവാനും ഞങ്ങളുടെ ലോകമയമായ നിത്യജീവിതത്തെ വിട്ട് അനുഗമിച്ച് നിന്നിൽ ജീവിക്കുന്നതിനാൽ സ്വർഗത്തിലെ മാലാഖമാർ ഞങ്ങളെ കുറിച്ച് സന്തോഷിക്കുവാനും നിന്റെ കൃപയാൽ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. അതിപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ.
പിതൃത്വ പരിശുദ്ധാത്മാവിന് സ്തുതിയുണ്ടായിരിക്കട്ടെ. ഞാൻ വളരെയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയ വന്നി ഗുരുനാഥൻ, എം പി ജോർജ്ജൻ, പ്രിയപ്പെട്ട ഐസക് ബി പ്രകാശച്ചൻ, ബിജോയച്ചൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന ആരാധിരെ, വൈദിക ശ്രേഷ്ഠരെ, പ്രിയമാതാപിതാക്കളെ, ആമുഖത്തിൽ ഓർപ്പിച്ചതുപോലെ അനുഗ്രഹീതമായ ഒരു ബുധനാഴ്ചയോട് ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം നമ്മളെ അനുഗ്രഹിച്ചതിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രത്യേകിച്ച് പരിശുദ്ധമായ പെന്തിക്കോസ്തി പെരുന്നാളിന് ശേഷമുള്ള ദിനങ്ങളാണ് ഈ ദിനങ്ങൾ. അഗ്നിനാവ് പോലെ പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ മേൽ ആവസിച്ച് ഇവിടെ കൂടിയിരുന്ന സകല ജനതയെയും പ്രകാശിപ്പിച്ചതുപോലെ നമ്മുടെ ഈ കൂട്ടായ്മയും ദൈവം പാത നിർപ്പിക്കുന്ന നമ്മുടെ പ്രാർത്ഥനകളും അപേക്ഷകളും ഒക്കെ നമ്മളിലെ ഇരുട്ട് നീങ്ങി വെളിച്ചത്തിലേക്കും ആത്മീക ചൈതന്യത്തിലേക്കും നയിക്കപ്പെടുവാൻ ദൈവമേ അനുഗ്രഹിക്കണമെന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കറിയാമല്ലോ, നിരന്തരം നമ്മൾ കേൾക്കുന്ന വാർത്തകളും ലോകം മുഴുവൻ അന്ധകാരത്തിൽ കൂടി കടന്നു പോകുന്നൊരവസ്ഥയിലാണ്. അത് രോഗത്തിന്റെ തലത്തിലാണെങ്കിലും പ്രകൃതിക്ഷോഭമാണെങ്കിലും മനുഷ്യനുണ്ടാക്കുന്ന തീവ്രവാദം മൂലമാണെങ്കിലും വിവിധ ഭാവത്തിന്റെ രൂപത്തിലും ഇരുട്ടിലേക്ക് പോകുന്ന ഒരു അവസ്ഥ. ബാഹ്യമായ ലോകം ഇരുട്ടിലേക്ക് പോകുമ്പോൾ നമ്മുടെ ആന്തരികമായ ഹൃദയം വെളിച്ചത്തിലേക്ക് പോകുവാൻ ഈ കൂട്ടായ്മയും നമ്മുടെ അപേക്ഷകളും ഒക്കെ ഇടയാക്കിയിരണമേ ദൈവസന്നിധി പ്രാർത്ഥിക്കാം. 18 സങ്കീർത്തനം 28 വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, നീ എന്റെ ദീപത്തെ കത്തിക്കും, എന്റെ ദൈവമായ യഹോവേ എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. നീ എന്റെ ദീപത്തെ കത്തിക്കും, എന്റെ യഹോവ എന്റെ ഇരുട്ടിനെ പ്രകാശമാക്കും. ഏത് അന്ധകാരം നമുക്ക് ചുറ്റും അലയടിക്കുമ്പോഴും വെളിച്ചമുള്ള മനുഷ്യൻ ആ വെളിച്ചത്തിന്റെ പൂർണ്ണതയിലേക്ക് വളരാനുള്ള സാധ്യതയാണ് നമ്മുടെ ഈ കൂട്ടായ്മകളും പ്രാർത്ഥനകളും അപേക്ഷകളും ഒക്കെ. നമ്മുടെ ഈ പ്രാർത്ഥനയ്ക്ക് അതിന് മുഖാന്തരമായി തീരട്ടെ. ലോകം സമ്മാനിക്കുന്ന ഇരുട്ടിൽ ആ ഇരുട്ടിന്റെ ആഘാതം നമ്മളിൽ ഉള്ള വട്ടം കൂടെ നഷ്ടപ്പെടുത്തി കളയാതെ ആ ഇരുട്ടിന്റെ മധ്യത്തിലും പ്രകാശമുള്ളവരായി, വിശ്വാസമുള്ളവരായി സമർപ്പണ ജീവിതം നയിക്കുവാൻ എല്ലാ കൃപയും സ്വർഗത്തിലെ അപ്പൻ ചൊരിഞ്ഞു തരട്ടെ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ആമുഖത്തിൽ ഓർപ്പിച്ചതുപോലെ ഇന്ന് ഈ ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് വന്യ ഡോക്ടർ എം പി ജോർജ്ജനാണ്. ഒരുപക്ഷെ ഈ സഭയിൽ പ്രിയപ്പെട്ട അച്ഛനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, കാരണം എല്ലാവർക്കും അച്ഛനറിയാം. വൈദിക സെമിനാറിൽ ഞങ്ങളെ പഠിപ്പിച്ച അധ്യാപകനാണ്. ഞങ്ങളുടെ വിശുദ്ധ കുർബാനയും ആരാധന ഗീതങ്ങളും ഒക്കെ ഞങ്ങൾക്ക് പകർന്നു തന്ന വന്നിയ വൈദിക ശ്രേഷ്ഠനാണ്. അമേരിക്കയിൽ പ്രത്യക്ഷണ പ്രകാരം അദ്ദേഹം കടന്നെത്തി, ഇപ്പോഴെ ഹ്യൂസ്റ്റണിലുണ്ട്. പ്രിയപ്പെട്ട ഐസക് ബി പ്രകാശിനൊപ്പം ഞങ്ങൾ ഒരുമിച്ചാണ് ഇന്ന് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്നത്. അച്ഛന് ഒരുപാട് തിരക്കുകളുണ്ട്. അച്ഛന് ഇവിടെ വന്ന് വിവിധമായ കാര്യങ്ങളിൽ ഇങ്ങനെ ഏർപ്പെടുന്നു. എങ്കിലും ഞാൻ ഈ പ്രാർത്ഥനയിൽ അച്ഛന്റെ സാന്നിധ്യം ഉണ്ടാകണം എന്ന് ഞാൻ അപേക്ഷിച്ചപ്പോൾ ഒരു മടിയും കൂടാതെ അച്ഛനത് സമ്മതിക്കുകയും ചെയ്തു. ഞാനിങ്ങനെ അച്ഛനോട് പറഞ്ഞു, സാധാരണ ഈ പ്രയറിൽ എന്തെങ്കിലുമൊക്കെ വേദപുസ്തക ധ്യാനമാണ് ഉണ്ടാകുന്നത്. നമുക്കറിയാമല്ലോ, എം പി ജോർജ്ജൻ എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും ആദ്യം ആവശ്യപ്പെടുന്നത് അച്ഛൻ്റെ ഒരു പാട്ട് കേൾക്കാനാണ്. നമ്മുടെ സഭയിലൊക്കെ ഒരുപാട് ഗായകരുണ്ടെങ്കിലും അതിന് ആരാധനയുടെയും ദൈവിക സ്പർശനത്തിന്റെയും സൗന്ദര്യം നമുക്ക് ലഭ്യമാകുന്നത് പലപ്പോഴും അച്ഛൻ പാടുമ്പോഴും അച്ഛനിൽ നിന്ന് കേൾക്കുമ്പോഴുമാണ്. അതുകൊണ്ട് അങ്ങനെ ഉള്ള ഏതെങ്കിലും ഒരു വിഷയം പറയുന്നത് ഒരുപാട് ഒരു പുതുമയായിരുന്നു. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമാകും. ഞാൻ അച്ഛനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് നിങ്ങളെ അച്ഛനെ ഈ പ്രാർത്ഥനയിൽ ലഭ്യമായത് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് കരുതുന്നു. നിങ്ങളെല്ലാവരുടെയും പേരിൽ വന്നിയ ബിയോറച്ചനെ സ്നേഹാദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴെ സുവിശേഷ ഗീതങ്ങളിലെ 155 ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ 155 നമുക്കെല്ലാം സുപരിചിതമായ നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു എന്ന ഗീതം ദൈവമാ സമർപ്പിച്ചതിനു ശേഷം പ്രിയപ്പെട്ട അച്ഛൻ ധ്യാനം നൽകി.
Yeah, I'm going to pick it.
നിൻസ്നേഹം ഞാനുരിച്ചറിഞ്ഞു നിൻദാനം ഞാനനുഭവിച്ചു നിൻസ്നേഹം ഞാനുരിച്ചറിഞ്ഞു യേശുവേ എൻ ദൈവമേ നീ എന്നും മതിയായവൻ യേശുവേ എൻ ദൈവമേ നീ എന്നും മതിയായവൻ നിന്ദാനം ഞാൻ അനുഭവിച്ചു നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു യേശു എനിക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോ യേശു എനിക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോ നന്ദി കൊണ്ടൻ മനം പാടിടുവേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ നന്ദി കൊണ്ടൻ മനം പാടിടുവേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ യേശുവേ എൻ ദൈവമേ നീ എന്നും മതിയായവൻ നിന്ദനം ഞാൻ അനുഭവിച്ചു നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു ദൈവമേ നിന്റെ സ്നേഹം എത്ര നാൾ തള്ളി നീക്കി ദൈവമേ നിന്റെ സ്നേഹം എത്ര നാൾ തള്ളി നീക്കി അന്നു ഞാൻ അന്യനായ നാഥന എന്നായിരുന്നോ ഞാൻ അന്യനായി അന്നു ഞാൻ അന്യനായ നാഥന എന്നായിരുന്നോ ഞാൻ അന്യനായി യേശുവേ എൻ ദൈവമേ നീ എന്നും മതിയായവൻ നിന്ദാനം ഞാൻ അനുഭവിച്ചു നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു എൻ ജീവൻ പോയെന്നാലും എനിക്കതിൽ ഭാരമില്ല എൻ ജീവൻ പോയെന്നാലും എനിക്കതിൽ ഭാരമില്ല എന്റെ ആത്മാവിനു നിത്യജീവൻ യേശു എനിക്കൊരുക്കിയല്ലോ എന്റെ ആത്മാവിനു നിത്യജീവൻ യേശു എനിക്കൊരുക്കിയല്ലോ യേശുവേ എൻ ദൈവമേ നീ എന്നും മതിയായവൻ ഞാൻ അനുഭവിച്ചു നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു നിത്യതയോർത്തിടുമ്പോ എൻ ഹൃത്തടമാനം നിക്കും നിത്യതയോർത്തിടുമ്പോ എൻ ഹൃത്തടമാനം നിക്കും സ്വർഗീയ സന്തോഷ ജീവിതം വിശ്വാസം കണ്ണ ഞാൻ കണ്ടിടുന്നു സ്വർഗീയ സന്തോഷ ജീവിതം വിശ്വാസം കണ്ണ ഞാൻ കണ്ടിടുന്നു യേശുവേ എൻ ദൈവമേ നീ എന്നും മതിയായവൻ നിന്ദാനം ഞാൻ അനുഭവിച്ചു നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു നിന്ദാനം ഞാൻ അനുഭവിച്ചു നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു
തിരുവചന ധ്യാനത്തിലേക്ക് പ്രിയപ്പെട്ട അച്ഛനെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു.
പ്രിയക ദൈവത്തിന് സ്തുതി. പ്രിയ രാജേഷ് അച്ഛൻ, പ്രിയ ഐസക് അച്ഛൻ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, വളരെ ചുരുക്കമായ ഒരു സന്ദേശം നൽകണമെന്ന് പുണ്യ വൈദിക ശ്രേഷ്ഠര് പറയുകയുണ്ടായി. അതിന്റെ വെളിച്ചത്തിൽ നിങ്ങൾ മാത്രം അല്പസമയം ചിന്തിക്കുവാനായിട്ട് ദൈവത്തിൽ ശരണപ്പെടുന്നത്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 4:24 വാക്യമാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 4:24 വാക്യം. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ വിശ്വാസ ആചാരങ്ങൾ എല്ലാം ഇപ്പോഴും തുടർന്നു പോകുന്നത് പിതാക്കന്മാരിട്ടിരിക്കുന്ന ചില അതിരുകളിൽ കൂടിയാണ്. ആ അതിരുകൾക്കപ്പുറത്തേക്ക് പോകുവാൻ സഭ ആഗ്രഹിക്കുന്നില്ല. കാരണം വചനപ്രകാരം ജീവിക്കുന്ന സഭയാണ് നമ്മുടെ സഭ. പിതാക്കന്മാരെ പ്രാർത്ഥനാ ജീവിതം കൊണ്ട് കെട്ടിപ്പടുത്ത ഒരു സഭയാണ്. ആരാധനയിൽ കൂടി മാത്രം ദൈവത്തെ അറിഞ്ഞിട്ടുള്ള ഒരു സഭയാണ് നമ്മുടെ സഭ. പൗരാണിക സഭകളെല്ലാം അങ്ങനെ തന്നെയാണ്. എന്നാലേ മധ്യ നൂറ്റാണ്ടുകളിലുണ്ടായതായ യൂറോപ്പിലുണ്ടായതായ നവീകരണ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിട്ടാണ് അൾത്താരയിൽ നിന്നും പുൽപ്പിറ്റിലേക്കുള്ളതായ ഒരു ഇറക്കം അവിടെ ഉണ്ടായത്. വചനപ്രഘോഷണത്തിനും പ്രാധാന്യം കൊടുത്തപ്പോൾ അൾത്താരയുടെ മദ്ബഹായുടെ പ്രസക്തി ഒരൽപ്പം കുറഞ്ഞുപോയി. എന്നാൽ പൗരസ്ത്യ സഭയുടെ വിശ്വാസ ആചാരങ്ങളിൽ നമുക്ക് ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് വർഷിപ്പ്, ദൈവത്തെ ആരാധിക്കുന്ന പ്രക്രിയയിൽ കൂടി ലഭിക്കുന്ന ആധ്യാത്മിക ചൈതന്യമാണ്. രണ്ടും രണ്ട് കൺസെപ്റ്റാണ്. ഒന്ന് ദൈവവചനത്തിൽ കൂടി മാത്രം കിട്ടുന്നത്, മറ്റേത് ദൈവ ആരാധനയിൽ കൂടി കിട്ടുന്നത്. ആരാധനയിലൂടെ ലഭിക്കുക എന്ന് പറയുമ്പോൾ, ആരാധന പൗരസ്ത്യ സഭയുടെ ആരാധന എന്ന് പറയുന്നത് ഇതിന്റെ എല്ലാം ഒരു മിക്സ്ചറ. അവിടെ വേദശാസ്ത്രമുണ്ട്, ദൈവശാസ്ത്രമുണ്ട്, ചരിത്രമുണ്ട്, ആധ്യാത്മികതയുണ്ട്, പ്രഭാഷണമുണ്ട്, സംഗീതമുണ്ട്, കവിതയുണ്ട്, ഗസ്റ്റേഴ്സ് ഉണ്ട്, അതുപോലെ മനുഷ്യന്റെ പഞ്ച ഇന്ദ്രിയങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാം അതിനകത്തുണ്ട്. കണ്ണുകൊണ്ട് കാണുവാനും ദർശിക്കുവാൻ, ചെവിയിൽ കൂടി കേൾക്കുവാൻ, മൂക്കിലൂടെ ഗന്ധം അനുഭവിക്കുവാൻ, സുഗന്ധ വർഗങ്ങൾ അവിടെ ഇരുന്ന് അനുഭവിക്കുവാൻ, നാവിൽ കൂടി സ്തോത്രഗാനങ്ങൾ ആലപിക്കുവാൻ, മനുഷ്യന്റെ ശരീരത്തിലെ തൊലി എന്ന് പറയുന്നതും ഒരു ഇന്ദ്രിയമാണ്. പരസ്പര കയ്യസ്തൂരിദാനത്തിൽ കൂടി സ്നേഹത്തെ പ്രകടിപ്പിക്കുവാൻ എല്ലാം കഴിയുന്ന ഈ ഒരു മഹത്തരമായ ആരാധനയുടെ ഭാഗമാണ് ഈ വായിച്ചു കേട്ട ഭാഗം എന്ന് പറയുന്നത്. കർത്താവായ യേശു മിശിഹ ശമരിയക്കാരി സ്ത്രീയോട് പറയുന്ന ആ ഡയലോഗിന്റെ ഭാഗത്തുള്ള ഒരു വാക്ക് മാത്രമാണ്. കർത്താവ് അവളോട് പറയുന്ന ഏറെയേറെ കാര്യങ്ങളുണ്ട്. അതിൽ ഒരു വാക്യം 24-ാമത്തേതാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞതും നമ്മുടെ പിതാക്കന്മാരുടെ ദർശനം എന്ന് പറയുന്നത് ഭൗതികമായിരിക്കുന്ന രീതിയിലുള്ളതായ ഒരു പ്രകടനത്തിൽ കൂടിയുള്ള ഒരു ആധ്യാത്മികതയല്ല അവർ കെട്ടിപ്പടുത്തത്. ഗുഹകളിലും മണലാരണ്യങ്ങളിലും പോയിരുന്ന് ദൈവവുമായിട്ടുള്ളതായ അഗാധമായിരിക്കുന്ന ഭക്തിയുടെ നിറവിൽ അവരെ ഊറ്റിയെടുത്തതായ ആ ആധ്യാത്മിക ചൈതന്യത്തെ കടലാസിൽ കൂടി നാം ഇന്ന് കാണും. അവര് ആന്തരിക കണ്ണുകൾ കൊണ്ട് ദൈവത്തെ കണ്ടുവെങ്കിൽ നാം അതിനെ ഭൗതികമായിട്ട് കാണുവാൻ ശ്രമിച്ചാൽ ഇത് രണ്ടും രണ്ട് കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് പറയുന്നത്, കർത്താവ് പറയുന്ന ഈ വാക്യവുമായി പിതാക്കന്മാരുടെ പഠിപ്പിക്കലിന് വളരെയധികം പ്രസക്തിയുണ്ട്. ദൈവം ആത്മാവാകുന്നു. ലോകം മുഴുവൻ തിങ്ങി നിൽക്കുന്ന ദൈവത്തിന്റെ വ്യക്തിത്വത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ദൈവത്തിന് പല പല ഡെറിവേഷൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ദൈവം ഓംനി പ്രസന്റ് ആണ്, ഓംനിഷ്യന്റ് ആണ്, ഓംനി പൊട്ടന്റ് ആണ് എന്നൊക്കെ പറയുമ്പോൾ സൂര്യപ്രകാശം ഈ ലോകത്തിലുള്ള എല്ലാവർക്കും ദർശിക്കുവാൻ സാധിക്കുന്നത് പോലെ വീടിന്റെ അകത്തിരിക്കുന്നവർക്കും വീടിന്റെ പുറത്തിരിക്കുന്നവർക്കും എല്ലാം അതിന്റെ ആ സൗരഭ്യം, അതിന്റെ പ്രയോജനം ലഭിക്കുന്നത് പോലെ ഈ സൂര്യനെ ഉണ്ടാക്കിയ ദൈവത്തിന്റെ ആ പ്രഭ കൊണ്ട് ആകാശവും ഭൂമി എന്നല്ല സർവചരാചരങ്ങളും ആ ചൈതന്യത്തിലാണ് കാണുന്നത്. അതുകൊണ്ട് ദൈവം എന്ന് പറയുന്ന സർവ്വവ്യാപിയാണ്. ഒരിടത്ത് മാത്രം ഒതുങ്ങുന്ന ഒരാളല്ല ദൈവം എന്ന് പറയുന്നത്. ദൈവം ആത്മാവാകുന്നു. ഈ ഭൗതികമായിരിക്കുന്നതായ ശരീരമല്ല ദൈവത്തിൻ്റെത്. ദൈവത്തിന് ഈ പല്ലിന്റെ ആവശ്യമില്ല. ദൈവത്തിന്റെ ശരീരം എന്ന് പറയുന്നത് ഈ കാണുന്ന ശരീരമല്ല. ദൈവം സൃഷ്ടിച്ചപ്പോൾ ആദാമിനെ സൃഷ്ടിച്ചത് മണ്ണുകൊണ്ട് സൃഷ്ടിച്ചു. താൻ ഉണ്ടാക്കിയതായ ഈ ഭൂമിയിൽ നിന്നും മണ്ണെടുത്ത് മനുഷ്യന്റെ രൂപത്തിലുണ്ടാക്കി അവനിൽ ജീവശ്വാസം ഊതി എന്ന് പറയുമ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് പറയുന്നു. ഈ ബിക്കയും സ്പിരിച്വൽ സോൾ. അപ്പോൾ മെറ്റീരിയലായിരിക്കുന്ന ബോഡി എന്ന് പറയുന്നത് മണ്ണുകൊണ്ട് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതാണ്. ആൻഡ് ദിസ് ഈസ് കൺസിഡേർഡ് ആസ് ദി മോർട്ടൽ ബോഡി. ഈ മോർട്ടൽ ബോഡി എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി പെരിഷ്ഡ്. ഇത് മാറ്റം വരും. കുഞ്ഞായിരുന്ന സമയത്ത് രാജേഷ് അച്ഛൻ ഈ രൂപത്തിലല്ലായിരുന്നു. രാജേഷ് അച്ഛൻ അവിടുന്ന് ഇങ്ങനെ പതുക്കെ മുട്ടക്കുത്തി നടന്ന സമയത്തുള്ള ഫോട്ടോയും അത് കഴിഞ്ഞ ഒരു 5 വയസ്സുള്ള ഫോട്ടോയും 10 വയസ്സുള്ള ഫോട്ടോയും ഇപ്പോഴത്തെ ഇതൊക്കെ എടുത്ത് നോക്കിക്കഴിയുമ്പോഴത്തേക്ക് രൂപ ചൈതന്യങ്ങൾ വരുന്നു. പിന്നെ ഒരു 10 കൊല്ലൂടെ കഴിയുമ്പോൾ നരയ്ക്കും, പിന്നെ ഒരു 10 കൊല്ലൂടെ കഴിയുമ്പോൾ പല്ലൊക്കെ പോകും, പിന്നെ ഒരു 10 കൊല്ലൂടെ കഴിയുമ്പോഴത്തേക്ക് കണ്ണു കാണാൻ പാടില്ല, ആരെങ്കിലും പിടിച്ചുകൊണ്ട് നടക്കേണ്ടി വരും. അങ്ങനെ രൂപവ്യത്യാസം വന്ന് കടന്നു പോകുന്ന ഈ ഭൗതികമായ ശരീരത്തിന്റെ കാര്യമല്ല. ദൈവം ആത്മാവാകുന്നു. ആത്മാവിന്റെ ദൈവം ആത്മാവാകുന്നുവെങ്കിൽ ആ ആത്മാവിന്റെ രൂപത്തിലാണ് അവൻ മനുഷ്യനെ സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് മനുഷ്യന് 2 ശരീരമുണ്ട് എന്ന് പറയുന്നത്. ഒന്ന് മർത്യമായിരിക്കുന്ന ഈ ഭൗതികമായിരിക്കുന്ന നാം കാണുന്നതായ ഈ ശരീരവും, ഇനി ഒന്ന് ഇതിന്റെ അകത്തുണ്ട് കാണാൻ പാടില്ലാത്ത ഒരു ശരീരം. ഈ ശരീരം ഡോക്ടർമാർ ഓപ്പറേറ്റ് ചെയ്താലും കാണാൻ പറ്റില്ല. പക്ഷെ അവിടെ ഇരുന്ന് ഒരാൾ പറയുന്നുണ്ട് കാര്യങ്ങളെല്ലാം. ആ ആളാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതും നടത്തുന്നതും കാണുന്നതും പോകുന്നതും എടുക്കുന്നതും എല്ലാം. ഇത് അകമയുള്ള മനുഷ്യനെന്ന് പൗലോസ് ലീഹ പറയുന്നുവെങ്കിൽ അതാണ് സ്വർഗീയമായ ദൈവത്തിന്റെ രൂപത്തിൽ ഉണ്ടാക്കപ്പെട്ടുള്ള മനുഷ്യൻ. അതിന് രൂപമില്ല, ഭാവം ഭാവമുണ്ട്, രൂപമില്ല. അതാണ് ദൈവത്തിന്റെ രൂപം. എന്താണെന്ന് ചോദിച്ചാൽ അതാണ് ദൈവത്തിന്റെ രൂപം. യഹോവയുടെ പേര് യോശുവ പറഞ്ഞു ഞാനാകുന്നു. അത് പറഞ്ഞാൽ മനസ്സിലാകാത്ത വാക്കാണ് യഹോവ. YHWH കൺസോണന്റ് ആയിരിക്കുന്ന അക്ഷരങ്ങൾ കൂട്ടി വെച്ചാൽ എങ്ങനെ വായിക്കാൻ പറ്റും? അപ്പൊ അതുകൊണ്ട് ഖരാക്ഷരങ്ങൾ കൊണ്ട് ദൈവത്തെ വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റില്ലെന്നാണ് എന്റെ അർത്ഥം വരുന്നത്. ദൈവത്തെ ദർശിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. ഈ ഭൗതികമായ കണ്ണുകൾ കൊണ്ട് മോശം കാണാനായിട്ട് ആഗ്രഹിച്ചെങ്കിലും കാണാൻ പറ്റിയില്ല. ശബ്ദം കേട്ടതിലോ ദൈവത്തെ ആരും കണ്ടിട്ടില്ല, ഒരു നാളും കണ്ടിട്ടില്ല. സ്പർശനവും ഒന്നും അങ്ങനെ അനുഭവിച്ചിട്ടില്ല. ശബ്ദം കേട്ടിട്ടുണ്ട്, ദൈവത്തിന്റെ പ്രസൻസ് അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദൈവം എന്ന് പറയുന്നത് ആത്മാവാണ്. ഈ ഭൗതികമായ ഈ മാനുഷികമായ ശരീരത്തിന് അവിടെ ദൈവത്തിന്റെ സന്നിധിയിൽ തലപണക്കി നിൽക്കാമെങ്കിലും ആത്മാവ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നതായ ഈ അകമയുള്ള മനുഷ്യന്റെ ആ ഒരു നമസ്കാരത്തിന്റെ രീതിയാണ് ഞാൻ പറഞ്ഞത്. പിതാക്കന്മാർ രൂപീകരിച്ചിരിക്കുന്നതാണ് ആത്മീകമായിരിക്കുന്നതായ വളർച്ച എന്ന് പറയുന്ന ആധ്യാത്മിക മനുഷ്യന്റെ ഉണർവ് എന്ന് പറയുന്നത് അകമ്മയുള്ള മനുഷ്യന്റെ പുഷ്ടിമയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാ പറയുന്നത്, നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു. അറിയാതെ ആരാധിക്കുന്നു എന്ന് പറയുന്നത് അവിടെ കല്ലും മണ്ണും കൊണ്ടുവച്ചതിനെ അവിടെ ഇതാണ് ഞങ്ങളുടെ ഇതെന്നും പറഞ്ഞ് പറയുന്നതല്ല ആരാധന എന്ന് പറഞ്ഞത്. സത്യ ആരാധകർ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെ പിതാക്കന്മാരുടെ ആധ്യാത്മികതയുടെ ഭാവം നോക്കുക. നമ്മുടെ ശരീരവും മനസ്സും ദേഹവും ദേഹിയുമെല്ലാം സമ്പൂർണമായിട്ടുള്ളതായ ഒരു സമർപ്പണത്തിന്റെ ഭാഗമാണ് അവിടെ കാണുന്നത്. ഈ സത്യത്തിലുള്ള ആരാധന എന്ന് പറയുന്നതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മൾ ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ദൈവത്തെ സമീപിക്കുന്നതെങ്കിൽ അതല്ല ആരാധന എന്ന് പറയുന്നത്. ആരാധന എന്ന് പറയുന്ന ഒരു സമൂഹത്തിൻ്റെതാണ്, ഒരു വ്യക്തിയുടെ അല്ല ആരാധന എന്ന് പറയുന്നത്. വ്യക്തിയുടേത് പ്രാർത്ഥനയും ആരാധന എന്ന് പറയുന്നത് ഒരു സമൂഹത്തിൻ്റെയാണ്. എന്നാൽ നമസ്കരിക്കുക എന്ന് പറയുന്നത്, നമസ്കാരം എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ടുള്ളതാണ്. സർവശക്തനായ ദൈവത്തിന്റെ മുമ്പിലുള്ളതായ നമിക്കുക, വ്യക്തിപരമായി അവന്റെ ആത്മദേഹ ദേഹികൾ ദൈവത്തിന്റെ മുമ്പിൽ നമസ്കരിച്ച് നിന്ന് പ്രാർത്ഥിക്കുന്ന ആ ഒരു അനുഭവത്തെയാണ് നമസ്കാരം എന്ന പദുകൊണ്ട് ആചരിക്കുന്നത്. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് ഇതാണ്, ദൈവത്തെ ആരാധിക്കുമ്പോൾ സർവവും മറന്നുകൊണ്ട് നമ്മുടെ ആത്മാവിൽ നിന്നുകൊണ്ട് ആത്മാവിന്റെ രൂപത്തിലുള്ളതായ ആ ദൈവത്തെങ്കിലേക്ക്, ഈ ദൈവത്തിന്റെ ആത്മാവിന്റെ രൂപത്തിൽ ദൈവം ആകുന്ന ആത്മാവാകുന്ന കാണുവാൻ പാടില്ലാത്തതായ അദൃശ്യനായ ദൈവത്തിന്റെ രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതായ ഈ അകമയുള്ള മനുഷ്യനെയും സമ്പൂർണമായിട്ട് അങ്ങ് സമർപ്പിച്ചു കഴിയുമ്പോൾ അപ്പോഴാണ് അവിടെയാണ് നമസ്കാരം എന്ന് പറയുന്നത്. ആ നമസ്കാരത്തിനാണ് യഥാർത്ഥമായിരിക്കുന്ന നമസ്കാരം എന്ന് പറയുന്നത്. പള്ളി പോയിന്ന് കൈകെട്ടി നിൽക്കുക എന്നുള്ളതിനേക്കാൾ ഉപരിയായി നമ്മുടെ ആന്തരിക മനുഷ്യനെ സമ്പൂർണമായിട്ട് ആ അദൃശ്യനായിരിക്കുന്ന ദൈവത്തിലേക്ക് സമർപ്പിക്കുമ്പോൾ ഉണ്ടാകുന്നതായ ഒരനുഭവം എന്ന് പറയുന്നത് ആ ആരാധനയാണ് സത്യ ആരാധന എന്ന് പറയുന്നത്. ആ നമസ്കാരമാണ് സത്യ നമസ്കാരം എന്ന് പറയുന്നത്. പൗരസ്ത്യ പിതാക്കന്മാർ നമുക്ക് ലഭിച്ചു തന്നിരിക്കുന്നതും നമ്മുടെ പ്രാർത്ഥനകളിൽ കാണുന്നതും എല്ലാം ഈ ഒരു ദർശനത്തിന്റെ ഭാഗമാണ്. ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറയുന്നത് ദൈവത്തെ പുകഴ്ത്തുകയാണ്. ഇത് ദൈവത്തെ പുകഴ്ത്തിയില്ലെന്ന് വിചാരിച്ച് പ്രത്യേകിച്ച് ദൈവത്തിനൊന്നും വരാനായിട്ടില്ല. ദൈവത്തിനൊരു ദോഷമില്ല, ദൈവം അതുപോലെ തന്നെ ഇരിക്കും, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇത് നമ്മുടെ കടമയാണ്, ദൈവത്തെ പ്രകീർത്തിക്കുക എന്നുള്ളത്. പക്ഷെ നാം അതിന്റെ സെക്കൻഡ് പാർട്ടാണ്. ഇപ്പൊ സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥന എടുത്തു നോക്കുമ്പോൾ കർത്താവ് ഇങ്ങനെ പഠിപ്പിച്ചത്, കർത്തൃ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗം ദൈവികമായിട്ടുള്ളതാണ്, മനുഷ്യന്റെ കാര്യം പറയാനായിട്ടില്ല. ദൈവികമായ കാര്യം, നിന്റെ നാമം പരിശുദ്ധമാകണം, നിന്റെ രാജ്യം വരണം, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. ഇത്രയും ഭാഗം ദൈവികമായ കാര്യങ്ങൾ ദൈവത്തെ പ്രകീർത്തിക്കുകയാണ്. എന്നാൽ ബാക്കിയുള്ള കാര്യം ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം, അത് മാനുഷികമായിരിക്കുന്ന ഭാവമാണ്. അപ്പൊ ഇത് രണ്ടും കൂടി ലയിപ്പിച്ചാണ് കർത്താവ് നമുക്ക് പ്രാർത്ഥിക്കുവാൻ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. നാം പലപ്പോഴും ചെയ്യുന്ന നമ്മുടെ കാര്യം മാത്രമേ പറയുള്ളൂ, അതും എന്റെ കാര്യം. അതുകൊണ്ടാണ് പ്രൊട്ടസ്റ്റന്റ് വിശ്വാസത്തിൽ വന്നു കഴിയുമ്പോഴത്തേക്കുള്ള പാട്ടുകളിലെല്ലാം ഇപ്പൊ നമ്മൾ പാടിയത് നിൻ ദാനം ഞാൻ അനുഭവിച്ചു, എന്റെ ഭാര്യയോ എന്റെ മക്കളോ ഇതിനകത്തില്ല, തിരുക്കരത്താൽ വഹിച്ചു എന്നെ, എന്റെ ഭാര്യയില്ല, മക്കളുമില്ല, വീട്ടുകാരുമില്ല, അപ്പനുമില്ല, അമ്മയില്ല, ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച എല്ലാം ഞാനും എന്റെയാണ്. എന്നാൽ നമ്മുടെ പൗരസ്ത്യ സഭയുടെ ആരാധനയുടെ പാട്ടുകൾ നോക്കുമ്പോൾ അൻപടയോനെ നിൻവാതിൽ മുട്ടുന്നു ദാസർ, ദാസനല്ല ദാസർ പ്ലൂരല്ല, ആവശ്യത്താൽ യാചിക്കും അടിയാരേ എന്നാണ് പറയുന്നത്. ഞങ്ങൾ ഞങ്ങളുടെ ഈ സമൂഹത്തെ വ്യക്തിപരമായിരിക്കുന്നതായ പേഴ്സണൽ ആയിരിക്കുന്നതായ കൃപ എനിക്ക് ലഭിച്ചിട്ട് എനിക്ക് നല്ലൊരു ലോട്ടറി അടിച്ച സന്തോഷമാണ്. ഒരു 10 കോടിയുടെ ലോട്ടറി ദുബായിൽ നടിച്ചാൽ എനിക്ക് സന്തോഷമാണ്. ഞാനും രാജേഷ് അച്ഛനും എടുത്താൽ രാജേഷ് അച്ഛന് കിട്ടരുത്, എനിക്ക് കിട്ടണം. അതാണ് എന്റെ പ്രാർത്ഥന. ഞാൻ പോയി മുട്ടുകുത്തി പ്രാർത്ഥിക്കും, എനിക്ക് കിട്ടണേ, എനിക്ക് കിട്ടണേ, രാജേഷ് അച്ഛന് കിട്ടരുത്, കിട്ടിയാൽ ഇന്റർനാഷണൽ പ്രശ്നമാവും എനിക്ക്. ഇതല്ല, ഇതൊക്കെ മൗഢ്യമായിരിക്കുന്ന ബാലിശമായിരിക്കുന്ന പ്രാർത്ഥനകളാണ്. ദൈവം തന്റെ മക്കളെ വഴി നടത്തുന്നു, സ്വർഗീയമായ മന്നാ കൊണ്ട് അവൻ നൽകുന്നു, തരുന്നു, നടത്തുന്നു. അപ്പൊ ദൈവത്തിന് ആത്മാവ് കൊണ്ട് നമ്മൾ ദൈവത്തെ പ്രകീർത്തിക്കുവാൻ തക്കവണ്ണം സത്യ ആരാധകരായിരിക്കണം. ഇങ്ങോട് തന്നാലും തന്നില്ലെങ്കിലും ദൈവത്തെ ആരാധിക്കുന്നവരായിരിക്കണം. നമ്മുടെ നാവ് കൊണ്ടും നമ്മുടെ ഹൃദയം കൊണ്ടും ദൈവത്തെ ആരാധിക്കുന്ന സത്യ ആരാധകരാകുമ്പോൾ ദൈവം സന്തോഷിക്കുന്നു, സ്വർഗം സന്തോഷിക്കുന്നു. അതുകൊണ്ട് ദൈവം എന്ന് പറയുന്നത് ആത്മാവാകുന്നു, സർവവ്യാപിയാകുന്നു. അവനെ ആരാധിക്കുമ്പോൾ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. മാനുഷികമായ രീതിയിൽ ലഭിക്കുവാനായിട്ടുള്ളതല്ല, ഇതൊക്കെ ചെറിയ ചെറിയ പ്രാർത്ഥനകളാണ്. മനുഷ്യന് വിഷമം വരുമ്പോൾ നാം പോയി പ്രാർത്ഥിക്കും, പക്ഷെ എന്നാൽ യഥാർത്ഥമായിരിക്കുന്ന ഒരു വിശ്വാസത്തിന്റെ ഭാഗത്തിൽ കൂടി പോകുമ്പോൾ ദൈവം എന്നെ കരം പിടിച്ച് നടത്തുന്നു. ഓരോ അനുഭവത്തിൽ കൂടി പോകുമ്പോൾ നന്മയിലേക്ക് എന്നെ വഴി നടത്തുന്നു മനസ്സിലാക്കണം. തിന്മയിലൂടെയാണ് നടത്തുന്നത് നമുക്ക് ചിലപ്പോൾ തോന്നും. കഷ്ടപ്പാടും പ്രയാസം വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒത്തിരി അധികം മാനസികമായ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ ദൈവത്തോട് അപ്പോഴാണ് കൂടുതൽ അടുക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത്രയും നോക്കാറില്ലെങ്കിലും ദൈവത്തെ നമ്മൾ കൂടുതൽ ആവശ്യപ്പെടുന്നതും അടുത്തറിയുവാൻ ആഗ്രഹിക്കുന്നതും പ്രതിസന്ധി ഘട്ടങ്ങളിലാണ്. അപ്പൊ പ്രതിസന്ധികൾ എന്തുകൊണ്ടാണ് ജീവിതത്തിൽ വരുന്നത്, എന്തുകൊണ്ടാണ് ദൈവം കഷ്ടപ്പാടുകൾ തരുന്നത് എന്ന് ചോദിച്ചാൽ, ഇന്ന് അനുഭവിക്കുന്ന കഷ്ടപ്പാടിന്റെ ഒരു പോസിറ്റീവ് സൈഡ് ഒരു 10 കൊല്ലം കഴിയുമ്പോഴായിരിക്കും പറയുന്നത്. അന്ന് ഞാൻ അങ്ങനെ ഇന്റർവ്യൂവിന് പോയപ്പോൾ എനിക്കത് കിട്ടാതെ പോയതാണ്, ഇന്ന് എനിക്ക് നല്ല ജോലി കിട്ടിയതെന്ന് അന്ന് പറയും. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇപ്പോൾ സംഭവിക്കുന്നത് ചോദിച്ചാൽ, റിസൾട്ട് അറിയുന്നത് പിന്നീട് സമയത്തായിരിക്കും. ദൈവമെല്ലാം മുന്നേ കണ്ടുകൊണ്ട് ചെയ്യുന്നു, നമുക്കൊന്നും മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ആവശ്യങ്ങളും ഇതെല്ലാം ദൈവത്തിനറിയാം. എങ്കിലും ദൈവത്തെ ആരാധിക്കുന്ന സമയത്ത് ഇത് മുഴുവൻ മേടിച്ചു തരിക എന്നുള്ളതല്ല ദൈവത്തെ നമ്മുടെ ഡ്യൂട്ടി. ദൈവത്തെ പ്രകീർത്തിക്കുക, പുകഴ്ത്തുക, ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുക. അങ്ങനെയുള്ള സത്യ ആരാധകരായവരെ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം നമ്പുരാൻ അതിലേക്ക് നമ്മുടെ പരിശുദ്ധാത്മാവ് മൂലം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. സന്തോഷം, നമസ്കാരം.
കർത്താവിൽ അനുഗ്രഹീതരെ, ബഹുമാനപ്പെട്ട ഡോക്ടർ എം ബി ജോർജ് അച്ഛൻ, ഞങ്ങളുടെയൊക്കെ ഗുരുനാഥൻ, സംഗീതമെന്ന വാക്ക്, ആരാധന സംഗീതം എന്ന വാക്ക് കേൾക്കുമ്പോൾ മനസ്സിൽ ആദ്യം കടന്നു വരുന്ന ഒരു വിശിഷ്ട വ്യക്തിത്വത്തിന്റെ ഉടമയായ പ്രിയപ്പെട്ട അച്ഛൻ അമേരിക്കയിലെ ശുശ്രൂഷകളുടെ ഭാഗമായി ഇപ്പോൾ ഹ്യൂസ്റ്റണിൽ ആയിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. വളരെ ഭംഗിയായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന അടിസ്ഥാനപരമായ ഒരു ചിന്തയെ വളരെ അനുഗ്രഹീതമായി നമുക്ക് പകർന്നു തരുവാൻ തക്കവണ്ണം ചുരുങ്ങിയ സമയം കൊണ്ട് പ്രിയപ്പെട്ട അച്ഛൻ സമയമെടുത്തു എന്നുള്ളതും അത് ഏവർക്കും ബോധ്യമായി എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. വിശുദ്ധനായ യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായത്തിലൂടെ സുവിശേഷകൻ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് ക്രിസ്തു ദൈവപുത്രനാണെന്ന് വെളിപ്പെടുത്തുകയും ആ ദൈവപുത്രന്റെ മഹാത്മ്യം ഈ ലോകത്ത് എപ്രകാരം വെളിപ്പെടണമെന്ന് കൃത്യമായി അറിയിക്കുവാനാണ് ഈ സുവിശേഷത്തിലൂടെ പ്രധാനമായിട്ട് യോഹന്നാൻ ശ്ലീഹ ആഗ്രഹിച്ചത്. പ്രത്യേകിച്ച് ആമുഖ വാക്കുകളിൽ പ്രിയപ്പെട്ട അച്ഛൻ പറഞ്ഞു, ക്രിസ്ത്യൻ ലിറ്റേർജി അല്ലെങ്കിൽ ആരാധന എന്ന് പറയുന്നതിൽ ബ്രേക്കിംഗ് ഓഫ് ബ്രെഡ് ആൻഡ് ബ്രേക്കിംഗ് ഓഫ് ദ വേർഡ്, ഇത് രണ്ടും പ്രധാനപ്പെട്ടതാണ്. ഒരു കാലഘട്ടം എത്തിയപ്പോഴേക്കും ബലിപീഠത്തിൽ നിന്ന് പുൽപ്പിറ്റിലേക്ക് ആരാധനാ രീതികൾ മാറിയപ്പോൾ സഭകളിൽ വ്യത്യാസങ്ങളുണ്ടായി. ആ വ്യത്യാസമനുസരിച്ച് ഓരോ വിഭാഗവും അതിന്റെ മാഹാത്മ്യത്തിൽ മാത്രം അവരുടെ ആരാധനാ രീതിയെ ഉൾപ്പെടുത്തുവാനായിട്ട് ശ്രമിച്ചു. അച്ഛൻ പറഞ്ഞ ആ ഭാഗം അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്, ലിറ്റേർജി ഈസ് എ മിക്സ്ചർ ഓഫ് സോ മെനി ഫാക്ടേഴ്സ് എസ്പെഷ്യലി ദാറ്റ് ഈസ് ആപ്റ്റ് ഫോർ സെൻസ് ഓർഗൻസ്, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഏറ്റവും ഉചിതവും നമ്മുടെ ചിന്തകളെ ക്രോഡീകരിക്കുന്നതുമായ ഒരു അനുഗ്രഹീതമായ രീതി ആരാധനയ്ക്ക് അനിവാര്യമാണ്. ആ രീതിയിലാണ് നമ്മൾ ഇന്ന് ആരാധിക്കുന്ന ആരാധനാ പാരമ്പര്യം നമ്മുടെ മനസ്സിലുണ്ടായത്. പ്രത്യേകിച്ച് 4-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം മുതൽ വായിച്ചാൽ യേശു തമ്പുരാൻ ശമരിയ സ്ത്രീയുമായി സംഭാഷണം നടത്തുന്ന ഒരു രംഗമാണ്. ആ സംഭാഷണത്തിൽ അത് കേവലം ഒരു കൊച്ചു വർത്തമാനം പറച്ചിലിനേക്കാൾ ഉപരി ദൈവപുത്രൻ ആരാണെന്നും സത്യം എന്താണെന്നും വെളിപ്പെടുത്തുന്നതോടൊപ്പം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പാപം മൂലം എന്ത് സംഭവിക്കുമെന്നും ആ പാപത്തെ വെറുക്കുവാനും സുവിശേഷത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും എപ്രകാരം സാധിക്കും എന്നുള്ളൊരു ചിന്തയുടെ വെളിച്ചത്തിലാണ് 24-ാം വാക്യത്തിൽ ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. എല്ലാ മനുഷ്യന്റെയും അടിസ്ഥാനമായ ഒരു ചിന്തയിൽ നിശ്ചയമായും ഒരു ശക്തിയെക്കുറിച്ച്, ആ ശക്തിയെ ദൈവമെന്ന് നമ്മൾ വിളിക്കുന്നു, തൃത്വമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ആ ശക്തിയെക്കുറിച്ചുള്ള ചിന്ത എല്ലാ മനുഷ്യനിലുമുണ്ട്. അത് വ്യക്തിപരമായി ദൈവത്തോട് അടുക്കുന്നതിനേക്കാൾ ഉപരി സമൂഹമായി ഞാനും എന്നോടൊപ്പമുള്ളവരും ദൈവത്തോടുള്ള ബന്ധത്തിൽ പൂർണ്ണത പ്രാപിക്കുമ്പോഴാണ് ആരാധന അനുഗ്രഹീതവും പവിത്രവുമാകുന്നത്. അതുകൊണ്ടാണ് അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം, ദൈവം ആത്മാവാകുന്നു. ഈ ചിന്തയിലൂടെ പ്രിയപ്പെട്ട അച്ഛൻ വളരെ ശ്രേഷ്ഠമായ കാര്യം വെളിപ്പെടുത്തുകയും പ്രത്യേകിച്ച് അച്ഛൻ പറഞ്ഞ ഉദാഹരണം, ഇപ്പൊ പാടിയ ഞങ്ങളിപ്പോ പാടിക്കൊണ്ടിരുന്ന പാട്ട് തന്നെ അച്ഛൻ കൃത്യമായ ഉദാഹരണമായിട്ട് എടുത്തപ്പോൾ നമുക്ക് കൂടുതൽ അത് വ്യക്തത നൽകി. നിൻ ദാനം ഞാൻ അനുഭവിച്ചു, ഞാൻ വരുന്ന ഒരുപാട് പ്രാർത്ഥനകൾ നമ്മുടെ കയ്യിലുണ്ട്. അതേസമയം നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ എക്സാമ്പിൾ അച്ഛൻ പറഞ്ഞു, അതിനകത്തൊരെണ്ണം കൂടെ ഞാൻ കൂട്ടി, ഞങ്ങൾക്കുള്ള കർത്താവേ എന്നുള്ള പാട്ട് കേൾക്കുമ്പോൾ തന്നെ അതിനകത്ത് എല്ലാം ഉണ്ട്, ആ ഒറ്റ വരിയിലെല്ലാം ഉണ്ട്, ഞങ്ങൾക്കുള്ള കർത്താവേ. അപ്പൊ എന്റെ ബന്ധം അല്ലെങ്കിൽ എന്റെ വ്യക്തിപരമായ ബന്ധത്തിൽ ഞാൻ ദൈവത്തെ സ്ഥാപിക്കുന്നതിനേക്കാൾ ഉപരിയായി എന്നോടൊപ്പമുള്ള ഒരു സമൂഹത്തെ കൂടി, അതൊരു വിശാലമായ ചിന്തയാണ്, അത് നമ്മുടെ ആരാധന പാരമ്പര്യത്തിന്റെ പവിത്രത കൂടിയാണ്. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും മറന്നുപോകാനുള്ള കാരണം, ഇന്ന് മാധ്യമങ്ങളിലൂടെ നമ്മൾ കേൾക്കുന്നതെല്ലാം ദൈവവചനമാണ്. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ബൈബിൾ സ്റ്റഡിയൊക്കെ വരുമ്പോൾ പറയും, അത് കുഴപ്പമില്ല, അവിടെ വേദപുസ്തകമല്ലേ പഠിപ്പിക്കുന്നേ, അവരും ദൈവത്തെയല്ലേ ആരാധിക്കുന്നതെന്ന് ചിന്തിച്ച് നമ്മൾ അതിനെ ലഘൂകരിച്ചുകൊണ്ട് എല്ലാ കറികളിലും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് ആഗ്രഹിക്കുന്നത് പോലെ എല്ലാ പഠനങ്ങളിലും നമുക്കൊന്ന് കയറാനുള്ള അവസരം പണ്ട് കാലത്തേക്കാൾ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ കൂടുതലാണ്. കാരണം യൂട്യൂബിലും വാട്സപ്പിലും വരുന്നതെല്ലാം എല്ലാ സഭകളുടെ ചിന്തകളും ഇങ്ങനെ ഒരുമിച്ചൊരു കടല് പോലെ വരികയാണ്. അപ്പൊ ഇതിൽ ഏത് തിരഞ്ഞെടുക്കണമെന്നുള്ള വ്യക്തത നമുക്കില്ല എങ്കിൽ പലപ്പോഴും ആരാധനയെക്കുറിച്ചുള്ള നമ്മുടെ പാരമ്പര്യമായ ചിന്തകളൊക്കെ മാറ്റി മറിക്കപ്പെടും. അതുകൊണ്ട് ഇന്ന് ഈ കേട്ടതായ നല്ല ദൂത് നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുകയും നമ്മുടെ ആരാധനയെക്കുറിച്ചുള്ള ഒരു വ്യക്തതയിൽ കൂടുതൽ ഊർജം പ്രാപിപ്പാനും പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ഡോക്ടർ MB ജോർജസൻ വളരെ ഭംഗിയായിട്ട് ഇത് അവതരിപ്പിച്ചു. തുടർന്നും അദ്ദേഹത്തിന്റെ ശുശ്രൂഷകളെയും അദ്ദേഹത്തിന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട സംഗീത കാര്യങ്ങളെയും ദൈവം കൂടുതൽ അനുഗ്രഹിക്കട്ടെ, അനേകർക്കത് പ്രചോദനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹ്യൂസ്റ്റൺ മാത്രമല്ല മറ്റ് പ്രദേശങ്ങളിലുമൊക്കെ അച്ഛന്റെ അനുഗ്രഹീതമായ ആധ്യാത്മിക ശുശ്രൂഷ ഊർജം പകരുന്നതാക്കി തീർക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ശിഷ്യഗണങ്ങളിൽ ഞാനും പ്രിയപ്പെട്ട രാജേഷ് അച്ഛനും ഇപ്പോൾ ഇത് നേരിട്ട് സംബന്ധിക്കുന്നു, മറ്റു വൈദികരും ഇതിനകത്തുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള പ്രത്യേകമായ നന്ദി പ്രിയപ്പെട്ട അച്ഛനെ സന്തോഷത്തോടെ അറിയിക്കുന്നു.
നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള തീയതികൾ പ്രത്യേകമായിട്ട് ഇപ്പോൾ അർപ്പിക്കുന്നത്. അലക്സ് എന്ന് പറയുന്ന അപ്പച്ചനെ ഓർക്കാം. ഷാജി, ജോഹാൻ, ഡയോണ, ജുഫി, ബിജു ജേക്കബ്, അതുപോലെ തന്നെ ബെന്നിയ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. നമുക്കറിയാം അവരുടെ ന്യൂയോർക്കിലും ഹ്യൂസ്റ്റണും പല സ്ഥലങ്ങളിലായി വൈദികർ ലോകത്തിൽ കൂടി കടന്നു പോകുന്നു. വൈദികരെ ദൈവസന്നിധിയിൽ പ്രത്യേകമായിട്ട് ഓർക്കാം. ഒരു ജിമ്മിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. ആലീസ് ജോസഫ്, ജോയൽ, മേരി ആന്റി, മോളി, ശോശമ്മ, വർക്കീസ്, എഡിസൺ, ജോഷുവ, ഡയോണ, എയ്തൻ, ഏലിയാമ ചെറിയാൻ, മറ്റാരെങ്കിലും നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിൽ അവരുടെയൊക്കെ സൗഖ്യത്തിനായിട്ട് ദൈവസന്നിധിയിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പ്രാർത്ഥിക്കാം.
എന്നോടായോ നേ നീ കൺവാണി പോൽ കാത്തിടണമേ, നിൻചിറകാലെ മറച്ചുപരി നിന്നെ കാക്കണമേ പൊളിവായി നോക്കിടാതന്റെ കണ്ണുകളെ നീ കാക്കണമേ വഞ്ചന കേൾക്കാതടിയന്റെ കാതുകളെയും കാക്കണമേ എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയടപ്പാനും ദാദാ എന്ന നിനക്കു സുഗന്ധമാദാ അർപ്പിപ്പാനും കൃപചെയ്യുക.
ബാറക്കുമോർ, ഞങ്ങളെ നിത്യമായി സ്നേഹിക്കുന്ന കാരുണ്യവാനായ സ്വർഗീയ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ബുധനാഴ്ച പ്രഭാതം കൂടെ വിവിധ സ്ഥലങ്ങളിലായിരുന്നാലും ഒരേ മനസ്സോടുകൂടെ ആ തൃപ്പാത്തങ്ങളടുത്ത് വന്ന് അപേക്ഷിക്കാൻ തന്ന ആയുസിനെയും അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങൾ ഞങ്ങൾ പിൻപറ്റി പോകുമ്പോഴും ഞങ്ങൾ സുഗമമായി നടക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെയൊക്കെ പിന്നിൽ തമ്പുരാന്റെ കരുണയാണെന്നുള്ള തിരിച്ചറിവ്, ഹൃദയപൂർവ്വം അങ്ങയെ സ്നേഹിക്കുവാനും അങ്ങയുടെ പാതകളിൽ നടക്കുവാനും അങ്ങയെ ആരാധിക്കാനും ഉള്ള സാധ്യതയിലേക്ക് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം, ഞങ്ങൾ ഒരുപാട് കുറവുള്ളവരും കുറ്റമുള്ളവരും ആകുന്നു. പലപ്പോഴും ഞങ്ങൾ ഞങ്ങളിലേക്ക് എന്ന് സൂക്ഷിച്ചു നോക്കുമ്പോൾ ഞങ്ങളുടെ ചിന്തകളും പ്രവർത്തനങ്ങളും ജീവിത ശൈലികളും ഒക്കെ അങ്ങയിൽ നിന്ന് വളരെ വിദൂരത്തിലാണെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ എത്രമാത്രം അവിടെ നിന്ന് ലോകത്തിന്റെ ബിംബങ്ങളിൽപ്പെട്ട് വിദൂരത്തിൽ മാറി നടന്നാലും അന്വേഷിച്ച് ചേർത്ത് നിർത്തുന്ന അങ്ങയുടെ സ്നേഹമാണല്ലോ ഞങ്ങൾ ഇടറി വീഴാതെ വീണ്ടും ചുവടുവെക്കുവാൻ പ്രേരിതമാകുന്നത്. ആ അന്വേഷണത്തിന്റെ പിന്നിലുള്ള അങ്ങയുടെ സ്നേഹത്തെയും കരുണയോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവം, വിട്ടുപിരിയാത്ത സ്നേഹബന്ധം കൂടി ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളിലും ഞങ്ങളുടെ ഭവനങ്ങളിലും അവിടുന്ന് പാർക്കണമേ. ഞങ്ങളെ നല്ലവരാക്കി രൂപാന്തരപ്പെടുത്തണമേ. ഞങ്ങളുടെ നോട്ടങ്ങളെയും ചിന്തകളെയും ആഗ്രഹങ്ങളിലും ഒക്കെ ഒരു ദൈവിക സ്പർശനത്തിന്റെ നന്മ രൂപപ്പെടുവാൻ അവിടെ നിങ്ങൾ ഇടയാക്കണമേ. തമ്പുരാനെ, ഒരു ആയുസിൽ ഒന്നുകൂടെ ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവിനെ കണ്ടെത്തുവാനും ആ ആരാധനയിൽ കൂടി കുറെ കൂടെ ആത്മീയ വളർച്ചയ്ക്ക് ഞങ്ങളെ തന്നെ പക്വമാക്കുവാനും തന്ന ആ വലിയ അവസരത്തെ ഓർത്ത് സ്തുതിക്കുന്നു. ദൈവമേ, ഞങ്ങളിലിട്ട അങ്ങയുടെ ആത്മാവിനെ തളർത്തിക്കളയാനല്ല, അതിനെ ശക്തിപ്പെടുത്തുവാൻ ഞങ്ങളുടെ വ്യക്തിജീവിതത്തിന്റെ സ്വകാര്യ പ്രാർത്ഥനകളും കൂട്ടായ അപേക്ഷകളും പ്രത്യേകിച്ച് ഞങ്ങൾ ഒരുമിച്ച് ഈ ദിവസം കൂടുന്ന പ്രാർത്ഥനകളൊക്കെ മുഖാന്തരമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേക രോഗികളെ തിരുവുമ്പ സമർപ്പിച്ചു. അവിടുന്നവർക്ക് അവിടുന്ന് സൗഖ്യവും ബലവും നൽകണമേ. ദൈവമേ, രോഗത്തിന്റെ ഭീകരതയിലും രോഗമുളവാക്കുന്ന അസഹനീയമായ വേദനയിലും രോഗം മൂലം നഷ്ടപ്പെട്ട് ഒറ്റവര് വേർപെട്ട് ദുഃഖം അനുഭവിക്കുന്നവരെയൊക്കെ ദൈവം അവിടുന്ന് പരിപാലിക്കണമേ. ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തമ്പുരാൻ അറിയാതെയല്ല, തമ്പുരാൻ അറിഞ്ഞിട്ടാണെന്നുള്ള ചിന്ത, ദൈവശ്രദ്ധയിലാണല്ലോ ഞാനെന്നുള്ള ചിന്ത അവരെ കൂടുതൽ ആത്മീയമായി വളരുവാനും വന്നുപോയ പ്രതിബന്ധങ്ങൾ അതിജീവിച്ച് പ്രത്യാശയോട് മുന്നോട്ട് പോകാനും അവരെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികൾക്കൊക്കെ അവിടുന്ന് സൗഖ്യം നൽകണമേ. ദൈവം, അങ്ങയുടെ കരുണയിൽ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് സൗഖ്യത്തിനായി നോക്കി കാത്തിരിക്കുമ്പോൾ ഉയരങ്ങളിലെ നന്മ പ്രാപ്യമാക്കുവാൻ, ഉയരങ്ങളിലെ സൗഖ്യം ലഭ്യമാകുവാൻ തക്കവണ്ണം എന്റെ മക്കളെ അടുന്നിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യുവാക്കന്മാർ, യുവതികളെയും ചെറുപ്പക്കാരെയൊക്കെ ദൈവമേ കരുണയോടെ സമർപ്പിക്കുന്നു. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ തിരുമുമ്പാ സമർപ്പിക്കുന്നു. വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളെ ഓരോരുത്തരെ ഓർക്കുന്നു. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന മക്കളെ ഓർക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ തിരുമുമ്പാ സമർപ്പിക്കുന്നു. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെയും ജോലി നഷ്ടപ്പെട്ടവരെയൊക്കെ തിരുമുമ്പാ സമർപ്പിക്കുന്നു. പരിശുദ്ധ സഭയെ ഓർക്കുന്നു, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ഭാവാതരുവിനെ പ്രത്യേകം കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് ബലപ്പെടുത്തണമേ. കൂടുതൽ ആരോഗ്യവും സൗഖ്യവും ആയുസ്സും കൊടുത്ത് അവിടുന്ന് ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭദ്രാസനങ്ങളെ ഓർക്കുന്നു. തിരുവേണിമാരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഭദ്രാസനത്തെ നയിക്കും തിരുവേണിയെ ഓർക്കുന്നു. സഭയുടെ ആത്മീയ സംഘടനയും മിഷൻ പ്രവർത്തനങ്ങളെയും തിരുവുമ്പ സമർപ്പിക്കുന്നു. അവിടെ സേവനം ചെയ്യുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ രാജ്യത്തെയും മാതൃരാജ്യത്തെയും ദൈവ ഭരണകർത്താക്കളെയൊക്കെ തിരുവുമ്പ സമർപ്പിക്കുന്നു. പ്രകൃതിക്ഷോഭം മൂലവും തീവ്രവാദവും മൂലം പീഡിപ്പിക്കപ്പെടുന്നവരെ
ദൈവമേ കരുണയുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ധ്യാനം പകർന്നു തന്ന ഞങ്ങളുടെ ഗുരുനാഥനായിരിക്കുന്ന അച്ഛനെയും കുടുംബത്തെയും ദൈവത്തിന്റെ ഇടവകയും ശുശ്രൂഷകളെയൊക്കെ ദൈവമേ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. സ്വർഗീയ നന്മകളെ കൊണ്ട് നിറയ്ക്കണമേ. ഈ പ്രാർത്ഥന കൂട്ടായ്മ അനുഗ്രഹിക്കണമേ. സംബന്ധിക്കുന്നവർക്ക് നേതൃത്വം നൽകുന്നവരെയൊക്കെ അവിടുന്ന് വാഴ്ത്തണമേ. ഇതിൽ കൂടി ഞങ്ങൾക്ക് കൂടുതൽ ആത്മീയ ഉണർവും വെളിച്ചവും വെട്ടവും ലഭ്യമാകുവാൻ സഹായിക്കണമേ. ദൈവമേ കഴിഞ്ഞ ദിവസങ്ങളായി അനുഗ്രഹീതമായ രണ്ടോ മൂന്നോ വൈദികർ ഈ ലോകം വിട്ട യാത്രയായി അതിഭീകരമായ ദുഃഖത്തിൽ കൂടി കടന്നുപോകുന്ന കുടുംബങ്ങളെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. മനുഷ്യരത്ര ആശ്വസിപ്പിച്ചാലും ദൈവമേ അങ്ങയുടെ ആശ്വാസവും സൗഖ്യവും അവിടുന്ന് നൽകുന്ന പ്രത്യാശയുമില്ലെങ്കിൽ ഞങ്ങളുടെ എല്ലാ ആശ്വാസവചനങ്ങളും നിഷ്പ്രഭങ്ങളാകുമെന്ന് ഞങ്ങൾക്കറിയാം. അവിടുന്ന് എന്റെ മക്കളെ ധൈര്യപ്പെടുത്തണമേ. ദിവസങ്ങളിലേക്ക് വാങ്ങിപ്പോയിരിക്കുന്ന പട്ടക്കാർക്കൊക്കെ ശോഭനീയമായ വാസം നൽകണമേ. കൊറോണ മൂലം അനേക ആത്മാക്കൾ നഷ്ടപ്പെട്ടു. ദൈവം അവരെയൊക്കെ അവിടുന്ന് നിത്യശാന്തി നൽകി അനുഗ്രഹിക്കണമേ. ഈ രോഗത്തെ അവിടുന്ന് സമൂലമായി മാറ്റണമേ. അങ്ങയുടെ രാജ്യം ഈ ഭൂമിയിലും നിറവേറുവാൻ സംഗതിയാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും ഇന്ന് വന്നാളും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുവാനായിട്ട് തന്നെ.
ഭാരതമോ പിതാവാൻ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സഹവാസവും കർത്താവെ, ഞങ്ങൾ ഒന്ന് കൂടി വന്ന എല്ലാ കൂട്ടായ്മയിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും അനുഗ്രഹീതമായ സന്ദേശം ഞങ്ങൾക്ക് വേണ്ടി നൽകിയ പ്രിയപ്പെട്ട അച്ഛനോടും കുടുംബത്തോടും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകണമേ.
ധന്യമാർന്ന ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരോടും വീണ്ടും സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട എം പി ജോർജൻ അച്ഛന് വളരെ ചുരുങ്ങിയ നിമിഷങ്ങളിലാണെങ്കിലും നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന നമ്മളെ ചിന്തിക്കേണ്ട പ്രത്യേകിച്ച് ആരാധനയിൽ സംബന്ധിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ആയിരിക്കണം, ഏത് ബോധത്തോടെ ആയിരിക്കണം എന്നുള്ള ഒരു വലിയ ആഴമായ ചിന്തയാണ് നമുക്ക് പകർന്നു തന്നത്. പ്രിയപ്പെട്ട അച്ഛനോട് ഒരിക്കൽ കൂടി ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ സ്നേഹവും നന്ദി അറിയിക്കുന്നു. സാന്നിധ്യം കൊണ്ട് നിറച്ച ഒന്നിയ ഐസക്കച്ചൻ, നിബിജോയി അച്ഛൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നോട് ഇതിന്റെ ഭാഗമാകുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠയും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദി അറിയിക്കുന്നു. ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും വീണ്ടും കരങ്ങളിൽ സമർപ്പിക്കുന്നു. നമ്മുടെ കൂട്ടായ്മ അനുഗ്രഹമായി തീരുവാനിടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബൈബിൾ വായിച്ച മോഹന്നങ്ങള്, അതുപോലെ തന്നെ ഇതിന്റെ അസിസ്റ്റേറ്റ് ചോദ്യമുള്ള പ്രിയപ്പെട്ട മനോജ്, അല്പമായി അധികമായോ സഹായിക്കുകയും സഹകരിക്കുകയും എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുകയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നന്ദി അറിയിക്കുന്നു. ദൈവം അനേവരെയും വാഴ്ച അനുഗ്രഹിക്കുവാനാകട്ടെ. നന്ദി.